السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. അധ്യക്ഷ വേദിയിലെ ആദരണീയരായ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ISM വിജ്ഞാനവേദിയിൽ ഖബർ, രക്ഷയും ശിക്ഷയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ വൈകുന്നേര സമയം നാം ഒത്തുചേർന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ശരിയായ ആശയാദർശങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അയവിറക്കുകയും സ്കൂളിൽ മികവ് പുലർത്തിയവർക്ക് സമ്മാനം നൽകുകയും അധ്യാപകരെ ആദരിക്കുകയുമൊക്കെ ചെയ്ത ശ്രദ്ധേയമായ സംഗമത്തിന് ശേഷമാണ് ഒരു സത്യവിശ്വാസിയുടെ ചിന്തയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഗൗരവമേറിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് നൽകപ്പെട്ടിട്ടുള്ളയാളാണ്. ശൂന്യതയിൽ നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങി, പിന്നീട് കണ്ടാലറപ്പ് തോന്നുന്ന ഒരു ദ്രവം, അത് മാതാവിൻ്റെ അണ്ഡവുമായി ചേർന്ന് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ച് 9 മാസം ഒരാഴ്ച വളർന്നു. സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായി മാറി. അങ്ങനെയാണ് നമ്മൾ ജീവിതം തുടങ്ങിയത്. അപ്പൊ നമുക്കൊരു രൂപമില്ലാത്ത, അഡ്രസ്സില്ലാത്ത, പേരില്ലാത്ത ഒരു കാലം. ഞാനിന്ന് ഒരു കുട്ടിക്ക് പേരിട്ടിട്ടാണ് വന്നത്, എന്റെ കുട്ടിക്ക്. ഇപ്പൊ പേരുണ്ടായി. കഴിഞ്ഞ 9 മാസം മുമ്പ് എനിക്ക് 5-ാമത്തെ കുട്ടിയില്ല. ഇന്ന് ആ കുട്ടിക്കൊരു രൂപമായി, ഒരു പേരായി ഇൻഷാ അള്ളാഹ് അവൻ വളരും. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ഇതേപോലെ മുതിർന്ന് ഉയർന്ന് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരും. കുറച്ചുകാലം മാ ബൈന സിത്തീന വസബ്രയിൻ, 60-നും 70-നും ഇടയിലാണ് നമ്മുടെ ആയുസ്, അത്രയേ ഉള്ളൂ. അതങ്ങ് തീരും. 60-നും 70-നും ഇടയിൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഷമിച്ചവരുണ്ട്, ഇത് കടന്നുപോയാൽ. ശരാശരി ആയുസ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാലമൊന്നുമില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ഹൃദയമിടിപ്പ് നിലക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഒരു രക്തക്കുഴലൊന്ന് ശക്തമായി ബ്ലോക്കാകേണ്ട ഒരു താമസമേ ഉള്ളൂ. നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസം നിലക്കേണ്ട ഒരു താമസം, അടുത്ത നിമിഷം എന്ത് സംഭവിക്കാൻ പോകുന്നു? ലോകത്തെല്ലാവർക്കും മരണത്തെക്കുറിച്ചോ മരണത്തിന് ശേഷം എന്ത് എന്നതിനെ കുറിച്ചോ ആശയക്കുഴപ്പങ്ങളാണ്, സങ്കല്പങ്ങളോ ഊഹങ്ങളോ മാത്രമാണ്. പക്ഷെ മുസ്ലിമിന് അങ്ങനെയല്ല. മരണം എന്താണെന്നും മരണത്തോടുകൂടി എന്താണ് എന്നും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞു. മരണം മുതൽ നമ്മുടെ ജീവിതം ഒന്നുകിൽ സ്വർഗീയമായിരിക്കും അല്ലെങ്കിൽ നരകീയമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനോട് കൂറു പുലർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരണമടയുന്നവരാണെങ്കിൽ അവരുടെ മരണസമയം മുതൽ അവർക്ക് സന്തോഷമാണ്. കാരണം അവർ മരിക്കുന്ന സമയത്ത് തന്നെ ശുഭ്രവസ്ത്രധാരികളായ മലക്കുകൾ വരും. നല്ല വെളുത്ത വസ്ത്രമുള്ള സുന്ദരമായ മുഖമുള്ള മലക്കുകൾ വന്നിറങ്ങും. ഒന്നും രണ്ടും മൂന്നും മലക്കുകളല്ല, ആയിരക്കണക്കിന് മലക്കുകൾ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മരണമടയുമ്പോൾ 70,000 മലക്കുകളാണ് ഇറങ്ങി വന്നത്, അല്ലെങ്കിൽ 50,000 മലക്കുകൾ. അപ്പൊ ഒരാളുടെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് മലക്കുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാം, ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാമെങ്കിൽ പോലും ആയിരക്കണക്കിന് മലക്കുകൾ ഒരു സത്യവിശ്വാസി മരിക്കുന്ന സമയത്തുണ്ടാകും. എന്നിട്ടോ ആ മലക്കുകൾ വന്നിറങ്ങി അവനെ സന്തോഷിപ്പിക്കും. സത്യവിശ്വാസിയാണ് എങ്കിൽ അവന് സ്വർഗം കാണിച്ചു കൊടുക്കുകയും സ്വർഗത്തിലെ അവന്റെ ഇരിപ്പിടം അവിടെ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും എന്നിട്ട് തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയുകയും ചെയ്യും. സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ മാത്ത അഹദുക്കും ഉറിള അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അഷി, നിങ്ങളിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, ഇദാ മാത്ത അഹദുക്കും ഉറിള അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അഷി, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ഇരിപ്പിടം കാണിക്കപ്പെടും. അതായത് ഇൻകാന മിൻ അഹലിൽ ജന്ന ഫമിൻ അഹലിൽ ജന്ന, കാണിക്കപ്പെടുന്നത് സ്വർഗവാസികളായിട്ടാണെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽപ്പെട്ടവൻ തന്നെ. വൈൻകാന മിൻ അഹലിൻ ആർ ഫമിൻ അഹലിൻ ആർ, അവൻ നരകവാസിയാണെങ്കിൽ നരകത്തിൽപ്പെട്ടവനായിട്ടാണ് അവൻ ഉണ്ടാവുക. അപ്പൊ നരകത്തിലെ ഇരിപ്പിടം കാണിക്കുന്നവർ നരകത്തിൽ തന്നെ പോണ്ടി വരും, സ്വർഗത്തിലെ ഇരിപ്പിടം കാണുന്നവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. എന്നിട്ട് ഇത് രണ്ടും കാണിക്കുമ്പോൾ മലക്കുകൾ പറയും, യുഖാലു ലഹു ഹാദാ മഖദുക, ഇത് നിനക്കുള്ള ഇരിപ്പിടമാണ്. ഹത്താ യബഅസക്കല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുവരെ. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമല്ല, അപ്പൊ മരണത്തിനു ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ രാവിലെയും വൈകുന്നേരവും ഒരു ഇരിപ്പിടം എല്ലാവർക്കും ഉണ്ട്. ഒന്നുകിൽ സ്വർഗത്തിൽ ഇരിപ്പിടം അല്ലെങ്കിൽ നരകത്തിൽ ഇരിപ്പിടം. ഇതിന്റെ പേരാണ് ഖബർ. എത്ര ഹത്താ യബഅസക്കല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നിന്നെ അള്ളാഹുവിലേക്ക് അവൻ അന്തിമ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ. ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉയിര് നൽകി, ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കാം. അപ്പം മരണം കഴിഞ്ഞു, ലോകാവസാനം കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് വരെ രാവിലെ വൈകുന്നേരം എന്നൊരു കാലഘട്ടമുണ്ട്. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. മറ്റൊരു റിപ്പോർട്ടിൽ തിർമുദിയിൽ നമുക്ക് കാണാം, സ്വഹാബികൾ ചോദിച്ചു, എത്ര കാലം മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ എത്ര കാലം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അർബഊൻ, 40. സ്വഹാബികൾ ചോദിച്ചു, യൗമൻ 40 ദിവസമാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല. സ്വഹാബികൾ ചോദിച്ചു, ഷെഹ്റൻ 40 മാസമാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല. സ്വഹാബികൾ ചോദിച്ചു, 40 വർഷമാണോ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, അല്ല. പിന്നെ സ്വഹാബികളൊന്നും ചോദിച്ചിട്ടില്ല, പ്രവാചകരൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ ഖബറിലെ 40 വർഷത്തെക്കാൾ വലിയൊരു കാലയളവ് കാത്തിരിക്കും. ആ വർഷത്തിലെ ഒരു ദിവസത്തിന് എത്ര വലുപ്പമുണ്ടാകും സ്വഹാബികൾക്കതറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്തുൽ മആരിജിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചു, തുടക്കത്തിൽ തന്നെയുള്ള ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ. ഇപ്പോൾ ഖബർ എന്നതിന്റെ ഒരു ചിത്രമാണ് ഞാൻ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞാലുള്ളത് ഒന്നും ഇവിടെ വരച്ചു കാണിക്കാൻ പറ്റില്ല, മനസ്സിലാകുന്ന രൂപത്തിൽ വർണ്ണിക്കാനും സാധ്യമല്ല. എന്നാൽ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും ഗൗരവവും ബോധ്യപ്പെടാൻ ആവശ്യമായ വിശേഷങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നാം പേടിക്കേണ്ട, ഗൗരവമറിയിക്കുന്ന ചില സംഗതികളെക്കുറിച്ചുള്ള താക്കീതും ഈ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നതിന്റെ ആമുഖമാണ് ഈ പറഞ്ഞത്. മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പും നാൾ വരെയുള്ള കാലഘട്ടം, ആ കാലം തുടർച്ചയായ ഒരു കാലമല്ല. പിന്നെ പ്രഭാതം പ്രദോഷം, ആ കാലത്ത് തുടർച്ചയായ അനുഭവങ്ങളില്ല. പ്രഭാതത്തിലൊരു അനുഭവം, പ്രദോഷത്തിലൊരു അനുഭവം. ആ പ്രഭാതവും പ്രദോഷവും ഈ ദുനിയാവിലുള്ളതാണോ? അല്ല. പിന്നെ അതിലെ ഒരു ദിവസത്തിന് 50,000 വർഷത്തിലെ ദൈർഘ്യമുണ്ട്. അങ്ങനെയുള്ള പ്രഭാതവും പ്രദോഷവും അങ്ങനെ എത്ര കാലം? 40 വർഷം, അല്ലെങ്കിൽ 40 വർഷത്തെക്കാൾ വലിയ ഒരു കാലയളവ്. അത്രയും വലിയൊരു കാലയളവ് നിർബന്ധമായി നമ്മൾ ജീവിച്ചിരിക്കണം. അപ്പൊ ദുനിയാവിലെ 60-നും 70-നും ഇടയിൽ എന്നുള്ളതിന് വല്ലതും വലുപ്പമുണ്ടോ? ഖബറിലെ ഒരു പ്രഭാതത്തിന്റെ വലുപ്പമുണ്ടോ ദുനിയാവിലെ നമ്മുടെ ഒട്ടാക ജീവിതത്തിന്? ഇല്ല. അപ്പോൾ ദുനിയാവിലെ നമ്മുടെ ഒട്ടാക ജീവിതത്തിന്റെ നേട്ടങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഖബറിലെ ഈ ഗൗരവമർഹിക്കുന്ന വലിയ ഭീമമായ കാലയളവിന്റെ അനുഭവങ്ങൾ, അതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ. കാരണം ഖബർ ജീവിതത്തെക്കുറിച്ച് അത് അവിടുത്തെ സത്യവിശ്വാസികൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായ അനുഭവങ്ങളെ വർണ്ണിച്ചതിനേക്കാൾ കൂടുതൽ സത്യവിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഖബറിൽ അനുഭവിക്കേണ്ടി വരുന്ന കെടുതികളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീ നൽകിയിട്ടുള്ളത്. സത്യവിശ്വാസികൾക്ക് ഖബറിൽ എന്തിനാണ് കെടുതി? അവൻ സത്യവിശ്വാസിയാണ്, തൗഹീദ് ഉള്ളവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവനാണ്, 5 നേരം നിസ്കരിക്കുന്നവനാണ്. പക്ഷേ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവൻ മുക്തനായിട്ടില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ സമയത്ത് പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ജൂത പെണ്ണുമായി ഒരു തർക്കത്തിലേർപ്പെട്ടത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഖബർ ശിക്ഷയെക്കുറിച്ചാണ്. പ്രവാചകന്റെ അയൽവാസിയായ ഒരു ജൂത സ്ത്രീ ആയിഷ ബീബിയെ കാണുകയും അവരെ കണ്ടപ്പോൾ ആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നിനക്ക് ശരണം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരുടെ ഇണക്കത്തിലുണ്ടായിരുന്ന ഒരു ജൂതപ്പൺ. അപ്പൊ ആയിഷ ബീബി പറഞ്ഞു, ശിക്ഷ നരകത്തിലല്ലേ, ഖബറിൽ എന്ത് ശിക്ഷയാണ് എന്ന് ചോദിച്ച് ആ ജൂതപ്പണ്ണിനോട് തർക്കിച്ചു. അങ്ങനെ അവർ തർക്കിച്ചു, അവരുടെ ശബ്ദമുയർന്നു. ആ ശബ്ദമുയർന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീബി പറഞ്ഞു, ഇങ്ങനെ ഒരു ഈ വിഷയം ഈ പെണ്ണ് പറഞ്ഞിരിക്കുന്നു, അതിന്റെ പേരിൽ ഞാൻ വർത്തമാനം പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഖബറിൽ പ്രവാചകരെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് മഹ്ശറിന് മുമ്പ് ഒരു ശിക്ഷയുണ്ടോ ഉണ്ടാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നഅം, അതെ, അദാബുൽ ഖബ്രി ഹഖുൻ, ഖബർ ശിക്ഷ എന്ന് പറയുന്ന സത്യമാണ്. എന്നിട്ട് ആയിഷ ബി പറയാണ്, ഫമാ റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു സല്ലാ ഇല്ലാ തഅവ്വദ മിൻ അദാബിൽ ഖബർ. അന്ന് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാതെ അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അന്ന് മുതൽ, ആ ദിവസം മുതൽ ആയിഷ ബി വിശ്രദ്ധിച്ചു. നമസ്കാരം അവസാനിപ്പിക്കുമ്പോൾ തശഹുദിന് ശേഷം അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ റബ്ബ ജബറായീല വ മീകായീല വ ഇസ്രാഫീൽ ഐദ്നീ മിൻ ഹർരിൻ നാരി വ അദാബിൽ ഖബർ. ജിബ്രീലിന്റെയും ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെയും മീകായീലിന്റെയും ഇസ്രാഫീലിന്റെയും റബ്ബേ, നരകത്തിന്റെ ചൂടിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. ഐദ്നീ മിൻ ഹർരിൻ നാരി വ അദാബിൽ ഖബരി, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ ومن ومن فتنة المحيا والممات ومن فتنة المسيح الدجال. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, ദുനിയാവിന്റെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഒക്കെ ശരണം തേടുന്ന കൂട്ടത്തിൽ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ശരണം തേടുന്ന കൂട്ടത്തിൽ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ അല്ലാഹുവെ ശരണം തേടുന്നു, അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിൻ അദാബിൽ ഖബ്രി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരം സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞു. ഒരിക്കൽ അൻസാരിയായ ഒരു യുവാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി സ്വഹാബികൾ ഖബർസ്ഥാനിലെത്തി. അവർ ഖബർ കുഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിനുശേഷം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പുറമെ എല്ലാ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടാറുണ്ട്. അൻസാരിയായ ഒരു യുവാവ് മരണപ്പെട്ടു. മദീനയിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരിക്കുന്നതിനു വേണ്ടി സ്വഹാബത്ത് മുഴുവൻ ഒത്തുചേർന്നു. ആ സ്വഹാബിയെ മറമാടുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിനെ അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്നു. എന്നിട്ടൊരു ഉത്ബോധനം നടത്തി. ആ ഉത്ബോധനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് തഅവ്വദു മിൻ അദാബിൽ ഖബർ എന്ന് മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ശരണം തേടണം. ഓരോന്ന് പറയുമ്പോഴും പ്രവാചകൻ ആകാശത്തേക്കും നോക്കും, ഖബറിന്റെ കുഴിക്കേണ്ട ഭാഗത്തേക്കും നോക്കും. എന്നിട്ട് പ്രവാചകൻ സലാസം പറയും, നിങ്ങൾ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ശരണം തേടണം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബരി എന്ന് നിങ്ങൾ പറയണം എന്ന് റസൂലുള്ളാഹി സലാസം മയ്യത്തിനെ വെച്ചിട്ട് ഖബർസ്ഥാനിൽ പഠിപ്പിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഖബറിൽ നിന്ന് ശരണം തേടണമെന്ന് വിശദീകരിച്ചതിന് ശേഷം മാത്രമാണ് അന്ന് ആ അൻസാരിയുടെ മയ്യത്ത് മറമാടിയത് എന്ന് അവിടെ ഹാജരുണ്ടായിരുന്ന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ഹദീസ് ഏതാണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട്. അതിനെ മുൻനിർത്തിയാണ് നമുക്ക് വിഷയം ചർച്ച ചെയ്യാനുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറുകൾക്കരികിലൂടെ നടന്നു പോവുകയുണ്ടായി. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ ഖബറിന്റെ അരികിൽ എത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് കൂടെയുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഇന്നഹുമ ലയു അദബാൻ, രണ്ടാളുകൾക്കും ഇപ്പോൾ ശിക്ഷ ലഭിക്കുന്നുണ്ട്. പഴയ ജാഹിലിയ കാലത്ത് മരിച്ചുപോയ രണ്ടാൾക്കാരുടെ ഖബറിന്റെ അരികിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. സ്വഹീഹ് ബുഖാരിയിൽ തന്നെ നമുക്കിത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, മറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈൻ ഫഖാല ഇന്നഹുമ ലയുഅദബാൻ, അടുത്ത വാചകമാണ് വളരെ ഗൗരവമുള്ളത്, വമാ യുഅദബാനി ഫീ കബീർ, വൻ കുറ്റത്തിലല്ല ആ രണ്ടാളും ശിക്ഷിക്കപ്പെടുന്നത്. അതായത് ശിർക്ക് ചെയ്തവർക്കല്ല, മുശ്രിക്കുകളല്ല, മുസ്ലിങ്ങൾക്ക് തന്നെ. മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കേണ്ട രണ്ട് കുറ്റങ്ങൾക്ക് അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുമക്കാൽ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ബല അതെ, അമ്മാ അഹദുഹുമാ ഫക്കാൻ യസ്ആ ബിൻ നമീമ, ഒന്നാമത്തെ ആള് നമീമത്തുമായി നടക്കുന്നയാളാണ്. വഅമ്മൽ ആഖർ ഫക്കാൻ ലാ യസ്തതിറു മിൻ ബൗലി, രണ്ടാമത്തെ ആള് മൂത്രവിസർജനത്തിൽ മറ സ്വീകരിക്കാത്തയാളാണ്. അപ്പൊ ഖബർ ശിക്ഷയെപ്പറ്റി നരകശിക്ഷയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഗൗരവത്തിലാ പറയുന്നു. എന്താ പറഞ്ഞത്? ഒന്നാമത്തെയാൾ നമീമത്തുമായി നടക്കുന്നയാളാണ്, രണ്ടാമത്തെയാൾ മലമൂത്ര വിസർജനത്തിന് മറ സ്വീകരിക്കാതെ പരസ്യമായിട്ട് വഴിയിൽ മൂത്രമൊഴിക്കുന്ന ആളാണെന്ന്. ഇപ്പം ആള് കാണുന്നിടത്ത് മൂത്രമൊഴിക്കുന്ന ആളാണ്. കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പഠിച്ചു വെക്കണം, അങ്ങനെ റോട്ടിൽ മൂത്രമൊഴിക്കാൻ പറ്റില്ല. ആള് കാണുന്നിടത്ത് മൂത്രമൊഴിക്കാൻ പറ്റില്ല. മൂത്രമൊഴിക്കുന്നിടത്ത് അതെവിടെയാണെങ്കിലും അതിന് മറയും സൗകര്യങ്ങളും ഉണ്ടാക്കണം. മറയില്ലാതെ മൂത്രമൊഴിക്കുക, അതേപോലെ മനോഹരിക്കാതിരിക്കുക, അതേപോലെ തന്നെ അത് കൃത്യമായി ശുദ്ധീകരിക്കാതിരിക്കുക, അതിന്റെ അംശങ്ങൾ വസ്ത്രത്തിൽ അശ്രദ്ധ കൊണ്ട് അവശേഷിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷയുണ്ട്. തൗഹീദ് ഉള്ള ആളാണെങ്കിൽ തന്നെ അതാണ് ലാ ഫീ കബീർ, വൻ കുറ്റത്തിനല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഒരുപാട് കാത്തിരിക്കേണ്ട. മരിച്ചാൽ നമ്മൾ മറമാടി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ തുടങ്ങി, രാവിലെയും വൈകുന്നേരവുമാണ് ഇതിന്റെ സമയം. അങ്ങനെ 50,000 വർഷത്തിന്റെ വലിപ്പം ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെയുള്ള 40 ഏതോ ഒരു വലിയ കാലയളവ് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ആ സന്ദർഭത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ആലമുൽ ബർസഖിനെ സംബന്ധിച്ച് പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ആ സത്യവിശ്വാസികളുടെ മരണത്തെക്കുറിച്ചും സത്യനിഷേധിയുടെ മരണത്തെക്കുറിച്ചും ആ സംഗതി ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. വർണ്ണിച്ചതിന് ശേഷം അതിന്റെ രണ്ടിന്റെ വ്യത്യാസം പഠിപ്പിച്ചതിന് ശേഷം സത്യവിശ്വാസിയെ ആ ഖബറിലേക്ക് കൊണ്ടുപോകും. അവിടെ വിചാരം ഉണ്ടാവും. സത്യനിഷേധിയെയും എന്ത് ചെയ്യും? ആ ഖബറിലേക്ക് കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞ് സത്യവിശ്വാസിയുടെ ഖബറിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, സത്യവിശ്വാസിയുടെ ഖബറിലേക്ക് ആത്മാവിന് തിരിച്ചു കൊടുക്കും. മറമാടി നമ്മൾ കല്ല് വെച്ച് മണ്ണിട്ട് പ്രാർത്ഥിച്ച് മടങ്ങിയാൽ ആ മടങ്ങേണ്ട സമയത്ത് ആത്മാവ് തിരിച്ചു കൊടുക്കും. തുആദു റൂഹുഹു ഫീ ജസദിഹിന, ആ ശരീരത്തിൽ ആത്മാവ് തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടിയാൽ ഉണരും. എന്നിട്ട് രണ്ട് മലക്കുകൾ വരും. എങ്ങനെയുള്ള മലക്കുകൾ വരും? അസ്വദാനി അസറഖാനി എന്ന, അങ്ങനെയുള്ള രണ്ട് മലക്കുകൾ. അസ്വദാനി അസറഖാനി, കടും കറുപ്പ് നിറമുള്ള നീല കണ്ണുകളുള്ള രണ്ട് മലക്കുകൾ വരും. ഒരാളുടെ പേര് മുൻകർ എന്നാണ്, ഒരാളുടെ പേര് നഖീർ എന്നാണ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അവരോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, കിതാബിനെ കുറിച്ച്, കർമ്മങ്ങളെ കുറിച്ച്, അറിവിനെ കുറിച്ച്. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഖബറിലത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ അല്ലാത്തതും വ്യക്തിപരമായി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ ഖബറില്ലാത്തൊരു ചോദ്യം ഇസ്രായേലിയായ ഒരു മനുഷ്യനോട് ചോദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്താ ചോദ്യം? അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം മരിക്കാൻ നേരത്ത് തന്നെ കത്തിച്ചു കളയാൻ വേണ്ടി വസിയത്ത് ചെയ്തിച്ച് മരിച്ചാളാണ്. മക്കൾ അങ്ങനെ ചെയ്യും ചെയ്തു, അദ്ദേഹത്തെ കത്തിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല്ലും എല്ലുമൊക്കെ പൊടിച്ച് അതിനെ മക്കൾ കൊണ്ടുപോയി പല നദികളിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളഞ്ഞു. ഒരു മുസ്ലിം, ഒരു മുവഹീദ്, തൗഹീദുള്ള മനുഷ്യൻ, അയാൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഖബറിന്റെ കെടുതികളെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും താക്കീത് ചെയ്തിട്ടുണ്ട്. ആ താക്കീത് കേട്ട് പേടിച്ച ഒരു മുഅ്മിനായ വാപ്പ വേണ്ടത്ര ധാരണ ഇല്ലാതെ പോയപ്പോ എന്ത് ചെയ്തു? മക്കളോട് വസിയത്ത്, ഞാൻ മരിച്ചാൽ ഒരു പൊടി പോലും ബാക്കി വെക്കരുത്, നിങ്ങൾ എന്നെ ദഹിപ്പിച്ചു കളയണം. എന്റെ എല്ലും പല്ലും പൊടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴുക്കിക്കളയണം. മക്കൾ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തീരുമാനിച്ചാൽ നടക്കും, ഖബറുണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. പക്ഷെ അയാളുടെ ആ പൊടിയെല്ലാം ചേർന്ന് ആ മനുഷ്യൻ അവിടെ ഒരു ഖബറിലെത്തി. ചോദ്യം ചെയ്യാൻ മലക്കുകൾ വന്നു. മലക്കുകൾ റബ്ബിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്ന കൂടത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മരിക്കാൻ നേരത്ത് നിങ്ങളെ കത്തിച്ചു കളയാൻ വേണ്ടി എന്തിനാണ് വസിയത്ത് ചെയ്യുന്ന ചോദ്യം? ഈ ഖബറിന്റെ ഗൗരവത്തെ കുറിച്ച് പേടിച്ചിട്ടാണെന്ന് ഉത്തരം. എന്നിട്ടെന്ത് മനസ്സിലായി? റബ്ബിന്റെ തീരുമാനത്തെ എനിക്ക് ലംഘിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. റബ്ബിന്റെ തീരുമാനം അലംഘനീയമാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഉത്തരം പറഞ്ഞു എന്ന് ഒരു ഇസ്രായേലിയായ മനുഷ്യനെ മറമാടിയതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാം. എല്ലാ വിചാരണയും ഖബറിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഖബറിൽ ഏതായാലും ചോദിക്കും. ആരാണ് റബ്ബ് എന്ന ചോദ്യം, അള്ളാഹു റബ്ബി എന്ന സത്യവിശ്വാസിയുടെ ഉത്തരം. സത്യവിശ്വാസിക്ക് മാത്രമേ അങ്ങനെ ഉത്തരം പറയാൻ കഴിയൂ അല്ലേ? അതേപോലെ മാ ദീനുക്ക, നിന്റെ ദീൻ ഏതാണ്? ദീനിയൽ ഇസ്ലാം, ഇസ്ലാമാണ് എന്റെ ദീൻ. പ്രവാചകനെ കുറിച്ച് ചോദിക്കും, മൻ ഹാദല്ലദീ ബഉസ ഫീകും, നിങ്ങളിലേക്ക് നിയുക്തനായ ഈ വ്യക്തി ആരാണ്? അപ്പൊ അത് മുഹമ്മദുൻ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു വറസൂലു, അള്ളാഹുവിന്റെ റസൂലാണെന്നും അടിമയാണ് എന്നും ഉത്തരം പറയണം. മനസ്സിലായില്ലേ? ഖുർആനിനെ കുറിച്ച് മൂന്ന് ചോദ്യമുണ്ട്, പഠിച്ചോളി. നമ്മൾ ഖുർആൻ ഹദീസ് ലേണിങ്ങിനെ പറ്റി എന്റെ ഗൗരവം ചിന്തിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നത്. ഖുർആനിനെ കുറിച്ച് മൂന്ന് ചോദ്യമാണ്. മൂന്ന് ചോദ്യത്തിന് ഉത്തരം ഖുർആനാണ്. മാ ഇമാമുക്ക, നിന്റെ ഇമാം ഏതാണെന്ന് ചോദിച്ചാൽ അൽ ഖുർആൻ ഇമാമി എന്നാ പറയേണ്ടത്. മാ അമലുക്ക, നീ എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ ഖറഅത്തുൽ ഖുർആന വ അമിൽതു ബിഹി, ഞാൻ ഖുർആൻ വായിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നാ പറയേണ്ടത്. മാ ഇൽമുക്ക, നിന്റെ അറിവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഖറഅത്തുൽ ഖുർആന വ സദ്ദഖ്തുഹു, ഞാൻ ഖുർആൻ വായിച്ച് അത് സത്യമാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന ഉത്തരം പറയേണ്ടത്. മനസ്സിലായോ? ഇമാം ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ. എന്താ പണിയെടുത്തെന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞ മാതിരി ഞാൻ പണിയെടുത്തത്. എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഖുർആനാ പഠിച്ചത്. അല്ലാതെ ദുനിയാവിന്റെ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും യോഗ്യതകളും ബിരുദവും ബിരുദാനന്തര ബിരുദമായിട്ടൊന്നും ഖബറിൽ പോയി ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പഠനം എന്നുള്ളത് ഒരു അലങ്കാരമൊന്നുമല്ല, അത്യാവശ്യം. വേറെ എന്ത് കുറഞ്ഞു പോയാലും ഖുർആൻ കുറയാൻ പറ്റൂല. എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും, ഏത് വലിയ കോഴ്സ് പഠിക്കുന്നവരാണെങ്കിലും, ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകൾ ഏർപ്പെട്ടവരാണെങ്കിലും, ഖുർആൻ പഠനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ഏർപ്പാടൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴോട്ട് വന്നോളന്നില്ല അടുത്ത നിമിഷം. ഈ മിടിക്കുന്ന ഹൃദയം തുടർന്നോളന്നില്ല. അത് കഴിഞ്ഞാലുള്ള ഈ ജീവിതം ഒരു സത്യമാണ്, ഇത് തിരിച്ചറിയണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസവും ആരുടെയെങ്കിലൊക്കെ മയ്യത്ത് മറമാടിയിട്ടുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ നാട്ടുകാരുടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലേ? അത് മനസ്സിൽ വെച്ചിട്ട് നാളെ നമ്മുടെ മയ്യത്ത് ഇതാ ഈ കൂട്ടരായ ആളുകളൊക്കെ മറമാടാൻ പോവാണ്. ഇവിടെ തിരിച്ച് വീട്ടിലെത്തി നമുക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നാൽ ആ തൊട്ടുടനെ നടക്കുന്ന ഓരോ സംഗതി അതങ്ങനെ വിശദീകരിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ചോദ്യം, ഞാൻ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ ഓരോന്നും ഒരു തവണയല്ല രണ്ട് തവണ ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന് സത്യവിശ്വാസി കൃത്യമായി ഉത്തരം പറഞ്ഞു, രണ്ടാമത് പിന്നെ ഒന്നുകൂടി ഗൗരവത്തിൽ ശൗര്യതയോടുകൂടി ചോദിക്കും. ഫയുജ്ലിസാനിഹി, ആ രണ്ട് മലക്കുകൾ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും, വയൻതഹിറാനിഹി എന്ന ഗൗരവത്തോടുകൂടി ചോദിക്കും, ശൂരതയോടുകൂടി ചോദിക്കും എന്ന ഹദീസിലുള്ളത്. എന്താ ചോദിക്കാൻ പോകുന്നത്? ഇതേ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൻ റബ്ബുക, നേരത്തെ ചോദിച്ചതിനേക്കാൾ ഗൗരവത്തിൽ ആരാണ് നിന്റെ റബ്ബ്? സത്യവിശ്വാസി അപ്പോഴും കൂസലില്ലാതെ പറയും, അള്ളാഹു റബ്ബി, അള്ളയാണ് റബ്ബ്. ഇമാമിനെ കുറിച്ച് ചോദിക്കും, ദീനിനെ കുറിച്ച് ചോദിക്കും, അപ്പോഴേ കൃത്യമായിട്ട് പറയും, ഖുർആനാണ് ഇമാം, ഇസ്ലാമാണ് ദീൻ. അമലിനെ കുറിച്ചും ഇൽമിനെ കുറിച്ചും ചോദിക്കും, ഖുർആനാണ് എന്റെ അമൽ, ഖുർആനുള്ളതാണ് എന്റെ ഇൽമ് എന്ന് അവൻ ഉത്തരം പറയും. അങ്ങനെ ആ ചോദ്യത്തിന് രണ്ടാമത് ചോദിക്കുമ്പോഴും അവൻ ഉത്തരം പറയും എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്, 16-ാമത്തെ സൂറത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത് ഖബറിലെ ശിക്ഷയെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്താകുന്നു. ഏതായത്? يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. يثبت الله الذين آمنوا بالقول الثابت. സത്യവിശ്വാസികളെ അല്ലാഹു സ്ഥൈര്യമാർന്ന വചനം കൊണ്ട് സ്ഥിരപ്പെടുത്തും. സ്ഥൈര്യമാർന്ന വചനം ഖബറിൽ ചോദിച്ചത് കൃത്യമായിട്ട് ഉത്തരം പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിട്ട് മരിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഖബറിലെ ചോദ്യത്തിന് പതറാതെ രണ്ടാം റൗണ്ട് ചോദ്യം വരുമ്പോഴും കൃത്യമായി ഉത്തരം പറയും. ഉത്തരം പറയാൻ കഴിയാതിരിക്കലാണ് ഖബറിലെ ഏറ്റവും കഠിനമായ ശിക്ഷ. ഒരു നിഷേധിയോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിലോ, മൻ റബ്ബുക്ക എന്ന് ചോദിക്കുമ്പോൾ ഹാ ഹാ ലാ അദരി, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയും. എനിക്കറിയില്ല ഞാ എന്ന് പറഞ്ഞു കരയും. അതെ, നിനക്കൊന്നും അറിയില്ല, നീ പഠിച്ചിട്ടില്ല, നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മലക്കുകൾ ആക്ഷേപിക്കുകയും ഫി യദിഹിമ മുറസ്സബ, അവരുടെ കയ്യിൽ മുറസ്സബ എന്ന ഒരു വടിയുണ്ട് എന്ന, ലൗ ളുരിബ ബിഹാ ജബലുൻ കാന തുറാബ, ആ മുറസ്സബ എന്ന ചുറ്റിക കൊണ്ട്, ഒരു ചുറ്റികയാണ്, രണ്ട് തല കൊണ്ടും അടിക്കാൻ പറ്റിയ ഒരു വടിയുടെ പേരാണ് മുറസ്സബ. ഈ മുറസ്സബ എന്ന വടി മുൻകർ നക്കീറിന്റെ കയ്യിലുണ്ടാകും. ചോദ്യം ചോദിക്കും മൻ റബ്ബുക്ക, ഉത്തരം പറയാൻ കഴിയാതെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ഖബറാളികളെ വിളിച്ചവർ, വിഗ്രഹങ്ങളെ വിളിച്ചവർ, അമ്മയെയും ഉമ്മയെയും വിളിച്ചവർ, ബാവിയെയും ബീവിയെയും വിളിച്ചവർ, സിദ്ധനെയും വലിയനെയും വിളിച്ചവർ, ഇങ്ങനെ റബ്ബിനെ വിട്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ ആരാണോ, ഒരാൾക്കും നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഉത്തരം പറയാൻ കഴിയില്ല. ഉത്തരം പറയാൻ കഴിയാതിരിക്കുമ്പോൾ രണ്ട് ചെവികൾക്കിടയിൽ നെറ്റിത്തടത്തിനുമീതെ ശക്തമായ പ്രഹരമുണ്ടാകും ആ വടി കൊണ്ട്. ഇതാണ് ഖബറിലെ ഏറ്റവും ഗൗരവമേറിയ ശിക്ഷ. പൊടിഞ്ഞു പോകും, കാന തുറാബാന, പൊടിഞ്ഞു പോകും. ഒരു പർവ്വതത്തിന് മുകളിൽ അടിച്ച ഒറ്റ അടി കൊണ്ട് ഒരു പർവ്വതം പൊടിഞ്ഞു പോകും. അത് രണ്ട് ചെവികൾക്കും ഇടയിൽ പിൻഭാഗത്ത് ശക്തമായി പ്രഹരിക്കും. എന്നിട്ട് പഴയതുപോലെ തന്നെ ആകും, അടുത്ത ചോദ്യം ചോദിക്കും, അപ്പോഴും ഉത്തരമല്ല, അടി പിന്നെയും വരും. എത്ര ചോദ്യങ്ങളാണ്, ഓരോ ചോദ്യത്തിനും ഉത്തരമില്ല, അടി. ഒരിക്കൽ കൂടി ഈ ചോദ്യങ്ങൾ ആവർത്തിക്കും, അപ്പോഴും അടിക്കും. ഇങ്ങനെ ഖബറിലെ ആദ്യത്തെ ഈ ഗൗരവമേറിയ ശിക്ഷാ നടപടിയെ സംബന്ധിച്ച് മിത്തറഖ, ചുറ്റിക, മുറസ്സബ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ മലക്കുകളുടെ കയ്യിലുള്ള വടി കൊണ്ട് ശിക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്, ഖബർ ശിക്ഷയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. നബി സല്ലം പറയാ, ഈ വിഷയത്തെക്കുറിച്ച് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ കുറിച്ചാണ്. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും അള്ളാഹു സ്ഥൈര്യമാർന്ന വചനം കൊണ്ട് അവരെ സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞത് ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ആയത്താകുന്നു, സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത്. ഇനി ഖബറിലെ ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ ആയത്ത് സൂറത്ത് തൗബ, 9-ാമത്തെ സൂറത്തിലെ 101-ാമത്തെ ആയത്ത്. അവിടെ നിങ്ങൾക്ക് കാണാം, സനുഅദ്ദിബുഹും മറത്തൈനി സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, രണ്ട് തവണ നാം അവരെ ശിക്ഷിക്കുന്നതാണ്, പിന്നീട് വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും. രണ്ട് തവണ ശിക്ഷിക്കും, പിന്നെ വമ്പിച്ച ശിക്ഷയിലേക്ക് മടക്കും. അപ്പൊ എത്ര ശിക്ഷ? 3. ആദ്യം 2 തവണ ശിക്ഷ, പിന്നെ വലിയ ശിക്ഷയിലേക്ക് മടക്കപ്പെടും. വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ നരക ശിക്ഷ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, മറത്തൈനി എന്ന് പറഞ്ഞാൽ ഒന്ന് അദാബു ദുനിയാ, രണ്ട് അദാബുൽ ഖബർ. ദുനിയാവിൽ തന്നെ ഉള്ള ശിക്ഷിക്കും അല്ലെ, പ്രളയം കൊണ്ട്, ഭൂചലനം കൊണ്ട്, മാറാരോഗങ്ങൾ കൊണ്ട്, കക്ഷിത്വം കൊണ്ട്, കലഹം കൊണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടൽ കൊണ്ട്, പല തരത്തിലുള്ള ദുനിയാവിൽ ശിക്ഷിക്കാറുണ്ട്. വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ ശിക്ഷിക്കാറുണ്ട്. നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ വന്നിറങ്ങാൻ സാധ്യതയുണ്ട്. അതാണ് ഒന്ന്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ കൊടുക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന് ദുനിയാവിൽ കൊടുക്കും, 2 ഖബറിൽ. 2 തവണ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അദാബുൽ ഖബർ. തെറ്റ് ചെയ്യുന്നാൽ ഖബറിലും ശിക്ഷയുണ്ട്. അപ്പോ ഒരേ തെറ്റിന് ദുനിയാവിലും അള്ള ശിക്ഷ വിധിച്ചു, ഖബറിലും ശിക്ഷ വിധിച്ചു, പിന്നെയോ അനശ്വരമായ ശിക്ഷ എപ്പോഴാ? സുമയുറദ്ദൂന ഇലാ അദാബിൻ അദീം, പിന്നെ വമ്പിച്ച ശിക്ഷയിലേക്ക് അവർ മടക്കപ്പെടും. ഏതാ സൂറത്ത്? സൂറത്തു തൗബ, 9-ാമത്തെ സൂറത്തിലെ 101-ാമത്തെ ആയത്ത്. വലിയ ശിക്ഷയിലേക്ക്, നരകശിക്ഷയിലേക്ക് മടക്കപ്പെടും. ചിലർക്കുള്ള ദുനിയാവിലെ ശിക്ഷ കൊണ്ട് തന്നെ മതിയാക്കും, അത് മതി നോക്കും. ചിലർക്കുള്ള ദുനിയാവിലും ഖബറിലും ശിക്ഷ കൊടുക്കും, മനസ്സിലായില്ലേ? ചിലർക്കുള്ള ദുനിയാവിലും ഖബറിലും നരകത്തിലും കൊടുക്കും. ചിലർക്കല്ല, ദുനിയാവിൽ കൊടുത്തില്ലെന്ന് വരും, പക്ഷെ അവർക്ക് ഖബറിലും നരകത്തിലും ശിക്ഷ ഉണ്ടാവും, മനസ്സിലായില്ലേ? നരകത്തിൽ ശിക്ഷ കിട്ടുന്നവർക്കൊക്കെ ഖബറിൽ ശിക്ഷ ഉറപ്പാണ്. ചിലർക്ക് അള്ളാഹു ഖബറിലെ ശിക്ഷ കൊണ്ട് മതിയാക്കും, നരകത്തിൽ അവരെ കരകയറ്റുകയും ചെയ്യും. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു സമ്പ്രദായം. ചിലർക്ക് അള്ളാഹു ദുനിയാവിലെ ശിക്ഷ കൊണ്ട് തന്നെ അവർക്കത് മതിയെന്ന് വെക്കും. തൗഹീദുള്ള ആളുകൾ തെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായി പറയുന്നത്. എന്നാൽ തൗഹീദുള്ളവർക്ക് തന്നെ ദുനിയാവിലെ ശിക്ഷയ്ക്ക് പുറമെ ഖബറിലും ശിക്ഷയുണ്ടാകും. മനസ്സിലായില്ലേ? തൗഹീദുള്ളവർക്ക് തന്നെ നരകത്തിലും ശിക്ഷ ഉണ്ടാവും. ശിക്ഷ കഴിഞ്ഞാൽ അവരെ പുറത്തു കൊണ്ടുവരുന്നു മാത്രം. തൗഹീദുള്ളവരായതുകൊണ്ട്, അഞ്ചു നേരം നിസ്കരിക്കുന്നവരായതുകൊണ്ട് അത് കൃത്യമായി പഠിപ്പിച്ചു. ഇനി ഖബർ ശിക്ഷയെ പ്രതിപാദിക്കുന്ന മൂന്നാമത്തെ ആയത്ത്, നാൽപ്പതാമത്തെ സൂറത്ത്, സൂറത്തുൽ മുഅ്മിൻ. സൂറത്തുൽ മുഅ്മിൻ, സൂറത്തുൽ ഗാഫിർ എന്നൊക്കെ പേരുള്ള നാൽപ്പതാമത്തെ സൂറത്ത്, അതിലെ 44-45 ആയത്തിൽ ഫിർഔനും കൂട്ടരും ഏറ്റുവാങ്ങുന്ന മരണാനന്തര ശിക്ഷയെ കുറിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നു. ഫിർഔനിന്റെ ആളുകളെ നികൃഷ്ടമായ ശിക്ഷ വലയം ചെയ്തിരിക്കുന്നു. വഹാഖബി ആലി ഫിർഔന സൂ ഉല്ലദാബ്, ഫിർഔനിന്റെ ആളുകളെ മോശമായ ശിക്ഷ വലയം ചെയ്തിരിക്കുന്നു. എന്താണ് ആ ശിക്ഷ? അന്നാറു യൂറദൂന അലൈഹ, അവരുടെ അരികിൽ നരകം പ്രദർശിപ്പിക്കപ്പെടും, നരകം കൊണ്ടുവരപ്പെടും. എപ്പോൾ? ഉദുവൻ വഅശിയ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. എപ്പോഴും തുടർച്ചയായ ശിക്ഷയല്ല, ഖബറിലെ ശിക്ഷ എപ്പോഴാണ്? നേരത്തെ ഹദീസ് നമ്മൾ വായിച്ചല്ലോ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. വയൗമ തഖൂമുസ, അത് കഴിഞ്ഞ് അന്തിമനാൾ വരുമ്പോൾ, അദ്ഖിലു ആല ഫിർഔന അശദ്ദല്ലദാബ്, ഫിർഔനിന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുവിൻ എന്ന് അല്ലാഹു മലക്കുകളോട് പറയും ചെയ്യും. ഏറ്റവും വലിയ ശിക്ഷയിലേക്ക് മടക്കലെപ്പോഴാ? ഖിയാമത്ത് നാൾ വരുമ്പോഴാ. ഖിയാമത്ത് നാൾ വരുന്നത് വരെ എന്താ കഥ? ആ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ ഫിർഔനെ കുറിച്ച് പറയുകയാണ്, രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും. അപ്പോ അങ്ങനെ ഖബറിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ശിക്ഷയുണ്ടാകുമെന്ന് പഠിപ്പിച്ചു. തൗഹീദുള്ളവർ പോലും അവരുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പ് കിട്ടാതെ, തൗബ കിട്ടാതെ തെറ്റു ബാക്കി വെച്ചുകൊണ്ടാണ് അവർ ഖബറിലേക്ക് എത്തുന്നതെങ്കിൽ, അവർക്കും രാവിലെയും വൈകുന്നേരവും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് ശിക്ഷയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഖബറിലെ തെറ്റുകൾ, ശിക്ഷകൾ, അതിന്റെ ചില രീതികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിലാണ് ഖബറിൽ ശിക്ഷയുണ്ടാവുക? ഒന്ന്, ശിർക്ക് ബഹുദൈവത്വം. അള്ളാഹുവെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുവെ സഹായിക്കണേ, പരമകാരുണികനായ പടച്ചവനെ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമേ എന്നിങ്ങനെ റബ്ബിനെ വിളിച്ച് തേടി പ്രാർത്ഥിച്ച് ആമീൻ ആമീൻ എന്ന് പറയുന്നതിനു പകരം തങ്ങളെ തങ്ങളെ എന്ന് വിളിച്ച് കരയുക, അവിടെ ആമീൻ ആമീൻ എന്ന് പറയുക, സൃഷ്ടികളെ വിളിക്കുക, അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ഖബറിൽ ഏറ്റവും വലിയ ശിക്ഷയുണ്ടാകും. എവിടെ കാണാം? ശിർക്കിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്ന ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, എന്റെ പൊന്നുമോനെ നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക്ക ലുൽമുൻ അലീം, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത് വലിയ ലുൽമാണ്, ഏറ്റവും വലിയ അനീതിയാണ്, അക്രമമാണ്. ആ ലുൽമ പ്രവർത്തിക്കുന്ന ആളുകളുടെ മരണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അന്നാമിലെ 93-ാമത്തെ ആയത്തിൽ പറഞ്ഞു, പ്രവർത്തിക്കുന്ന ആളുകൾ, ശിർക്ക് ഉൾപ്പെടെയുള്ള അനീതി പ്രവർത്തിക്കുന്ന ആളുകൾ മരണവക്ത്രത്തിലായിരിക്കുമ്പോൾ, വൽ മലായികത്തു ബാസിത്തു ഐദീഹിം, മലക്കുകൾ വന്ന് അവരുടെ കരങ്ങൾ നീട്ടും, അഖ്രിജു അംഫുസക്കും, നിങ്ങളുടെ ആത്മാവുകൾ പുറത്തെടുക്കുക എന്നവർ പറയും, അല്യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നത്തെ ദിവസം നിന്ദ്യമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കപ്പെടുന്നതാണ്, നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ. മരണനേരത്ത് ഈ മുനാഫിഖിന്റെ അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവന്റെ ആത്മാവ് പിടിച്ചു പറിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്തുൽ അന്നാമിലെ 93-ാമത്തെ ആയത്ത്. ഇവിടെ അദാബുൽ ഹൂൻ എന്ന് പറഞ്ഞത് ഖബർ ശിക്ഷയെ കുറിച്ചാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഖബർ ശിക്ഷയെ കുറിച്ചുള്ള 4-ാമത്തെ ആയത്ത് സൂറത്തുൽ അന്നാമിലെ 93-ാമത്തെ ആയത്ത്. അപ്പൊ അവിടെ ഈ ശിർക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഇനിയോ? വീണ്ടും നമുക്ക് കാണാം, കൃത്യമായി പഠിപ്പിച്ചു. രണ്ടാമത്തേത്, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനു യഅമലൂൻ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവർ പ്രവർത്തിച്ചതെല്ലാം പൊളിഞ്ഞുപോയി, മറ്റുള്ള നന്മകൾക്കും വരല്ല, നിസ്കാരവും നോമ്പും സദഖയും സൽസ്വഭാവവും മര്യാദയും മാന്യതയും, എന്ത് നല്ല പ്രവർത്തനം ചെയ്ത ആൾക്കാരാ, പക്ഷെ ശിർക്ക് ചെയ്ത് ജീവിച്ചുപോയി. ദുനിയാവിൽ വലിയ മഹത്വവും സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളൊക്കെ കിട്ടിയ ആൾക്കാരാണ്, പക്ഷേ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയി വലിയ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്ത വലിയ വലിയ നേതാക്കന്മാർ, അവരുടെ ഖബറിലെ ഗതി എന്താന്ന് ചോദിച്ചാൽ ഒന്നും സംശയിക്കാനില്ല. ശിർക്കോടുകൂടി മരിച്ചവരാണെങ്കിൽ ദുനിയാവിൽ എത്ര വലിയ മഹാത്മാവായിട്ടും കാര്യമില്ല. പടച്ചവൻ തൗഹീദ് സ്വീകരിക്കാതെയാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് ഒരു രക്ഷയും കൊടുക്കാൻ പോകുന്നില്ല, മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഖബർ ശിക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി അത് തന്നെ മാറും. വലത്തക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ ശിർക്ക് ചെയ്താൽ ലൈ നശറക്താ ലൈഹബത്തന്ന അമലുക്കാ വലത്തക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ നഷ്ടം ഖബറിലുള്ള നഷ്ടമാകുന്നു. അങ്ങനെയുള്ള നഷ്ടങ്ങൾ ഓരോന്നിനെ കുറിച്ചും കൃത്യമായി പഠിപ്പിച്ചു. ശിർക്കു തന്നെ, ശിർക്കു തന്നെ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ യാരിഫ് അസ്ഹാബ ഹാദിഹിൽ അക്ബർ, ഈ ഖബറുകളിലുള്ള ആളുകളെ കുറിച്ച് ആർക്കറിയാം? അപ്പൊ ഒരാൾ പറഞ്ഞു, ഫമതാ മാതഹാ ഉലാഈ, പ്രവാചകരെ അറിഞ്ഞുകൂടാ ഇവരെന്ന് മരിച്ച ആളുകളാണ്. ഒരു ഖബറിന്റെ അടുത്ത് ചെന്നപ്പോ ഒരിക്കൽ ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഒരു തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോവാണ്. ഒരു കഴുത ഉഫൈർ എന്ന് പറയുന്ന ഒരു കഴുതയുടെ പുറത്താണ് പ്രവാചകന്റെ യാത്ര. ആ സ്വഹാബികൾ പലരും കൂടെയുണ്ട്. അവരെല്ലാവരും പിന്നെ ആ എത്തിയ സമയത്ത് ഖബറിനെടുത്ത് കഴുത ഒന്ന് വരണ്ടു. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് കഴുതയ്ക്ക് അറിവുണ്ടായി. കഴുത വരണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഴുതപ്പുറത്ത് വീഴുമെന്നുള്ള അവസ്ഥ ഉണ്ടായി. കഴുത ആ ഖബറിനെടുത്ത് വെച്ച് വരണ്ടപ്പോൾ റസൂലുള്ളാഹി അതിൽ നിന്ന് വീഴും എന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥയുണ്ടായ സമയത്ത് പിന്നെ തൊട്ടടുത്ത് ഖബറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് ചോദിച്ചത്, ഈ ഖബറിലുള്ള ആളുകളെ കുറിച്ച് അറിയുമോ? അപ്പോ പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു, ഒരാൾ പറഞ്ഞു, അന എനിക്കറിയാം. ഒരു സഹാബി പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് ആ ഖബറിനെ കുറിച്ച് അറിയാം. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, ഫമത്താ മാതഹാഉലായി, എപ്പോഴാണ് ഈ ഖബറുള്ളവർ മരിച്ചത്? അവർ പറഞ്ഞു, മാതൂഫിൽ ഇശ്രാഖി, ശിർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അവർ മരിച്ചുപോയത്. അപ്പൊ ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ മരിച്ചുപോയ ആൾക്കാരാണെന്ന് ആ ഖബറിനെ കുറിച്ച് അറിയാവുന്ന നാട്ടുകാരനായ ആരോട് പറഞ്ഞു? ബനു നജ്ജാറിൽപ്പെട്ട ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തലാ ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിയകും മിൻ അദാബിൽ ഖബ്രി അല്ലദി അസ്മഉ മിൻ. പ്രവാചകൻ സലാസം പറഞ്ഞു, ഈ സമുദായം തങ്ങളുടെ ഖബറുകളിൽ ഫിത്ന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്യോന്യം മറമാടുകയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞാൽ ഈ ഖബറിന്റെ ശിക്ഷ നിങ്ങൾ കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവോട് ദുആ ചെയ്യുമായിരുന്നു. അതായത് ഖബറിന്റെ ഇവിടെ അനുഭവിക്കുന്ന ശിക്ഷ നിങ്ങൾ അതിന്റെ ശബ്ദം അവരുടെ കരച്ചിൽ മാത്രം കേട്ടാൽ പിന്നെ നിങ്ങൾ അവിടെ ഖബറെടുക്കേണ്ടി വരും. അത്ര ഗൗരവമാണ്. ഈ ഖബറിന്റെ ശിക്ഷ കേട്ടാൽ നിങ്ങളെ അന്യോന്യം ഖബറടക്കേണ്ടി വരുമായിരുന്നില്ലെങ്കിൽ ഈ ഖബറിന്റെ ശിക്ഷ നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ഗൗരവബോധം ഉണ്ടാവുമല്ലോ. അത് കേട്ടിട്ടില്ലെങ്കിൽ തന്നെ അതിന്റെ ഗൗരവത്തെ പറ്റി ചിന്തിക്കാൻ അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. അപ്പോൾ ഖബറിൽ ഏറ്റവും ഗുരുതരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു സംഗതി എന്താണ്? ശിർക്കാണ്. റസൂലുള്ള പറഞ്ഞു, എന്നിട്ട് തഅവ്വദു ബില്ലാഹി മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹു രക്ഷ തരണം. സ്വഹാബത്തൊന്നാകെ പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു. റസൂൽ പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുവിൻ. അപ്പൊ ആ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവോട് ശരണം തേടുന്നു. മൂന്ന് വട്ടം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയാ, തഅവ്വദു ബില്ലാഹി മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബതൻ, നിങ്ങൾ ശിക്ഷകളിലെ പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാത്തരം ശിക്ഷകളിൽ നിന്ന്, നിങ്ങൾ കാണുന്ന ദുനിയാവിന്റെ ശിക്ഷയിൽ നിന്നും കാണാത്ത ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് നിങ്ങൾ ശരണം തേടുവിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? നഊദു ബില്ലാഹി മിനൽ ഫിതനി മാ ളഹറ മിൻഹാ വമാ ബതൻ, കാണുന്നതും കാണാത്തതുമായ എല്ലാത്തരം ശിക്ഷകളിൽ നിന്നും ഞങ്ങൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന് അവർ പറഞ്ഞു. പ്രവന്റെ പ്രവാചകൻ പറഞ്ഞു, തഅബദു മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ശിക്ഷ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവോട് ശരണം തേടുവിൻ. അവർ പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ. സ്വഹീഹ് മുസ്ലിമിലാണ് ഈ സംഭവം ഉള്ളത്. ബനു നജ്ജാർ ഗോത്രത്തിലുള്ള ഈ സംഭവം സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശിർക്കാണ് ഏറ്റവും ഗൗരവം, സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പിന്നെ ഏതാ ഖബറിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ശിക്ഷ ഏതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഖബറ ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖബറൈൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. ഇന്നഹുമാ ലയുഅദബാൻ, പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഈ രണ്ടാളുകൾക്കും ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വമായുദ്ദബാനി ഫീ കബീർ, വൻ പാപങ്ങൾക്കല്ല അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. അമ്മ എന്നാൽ, അഹദുഹുമ ഒന്നാമത്തെ ആൾ, ഫക്കാന ലാ യസ്തതിറു മിനൽ ബൗൽ, മലമൂത്ര വിസർജനത്തിന് മറ സ്വീകരിക്കാത്തയാളാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യസ്തൻസിഹു അനിൽ ബൗലി, അയാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുമായിരുന്നില്ല, കഴുകുമായിരുന്നില്ല. ചെറുത് നമുക്ക് തോന്നും, മലമൂത്ര വിസർജനത്തിൽ ശുദ്ധീകരിക്കാതിരിക്കുക, മറയില്ലാതെ മൂത്രമൊഴിക്കുക, അതിന്റെ മര്യാദ സ്വീകരിക്കാതിരിക്കുക. ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, മുസ്ലിമോ അല്ലാത്തവരൊക്കെ ഏറ്റവും കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആ വിഷയത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പിന്നീട് അക്സറു അദാബിൽ ഖബ്രി ഫിൽ ബൗൽ, മറ്റൊരിക്കൽ നബി സല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിലെ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ മൂത്രവിസർജനത്തിന്റെ വിഷയത്തിലാണ്. ഫത്തനസ്സഹു മിനൽ ബൗൽ, അതുകൊണ്ട് മൂത്രവിസർജനം കഴിഞ്ഞാൽ നിങ്ങൾ ശുദ്ധീകരിക്കണം, മനോഹരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹായ ഹദീസ്. ഫൈന ആമത്ത അദാബിൽ ഖബ്രി മിൻഹു എന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. അതാണ് ഖബറിലെ വ്യാപകമായ ശിക്ഷയ്ക്ക് കാരണമാകുന്നത്. മറ്റൊന്ന്, മൂന്നാമത്തത്, വഅമ്മല്ലാഹറു ഫകാന യംശീ ബിന്നമീമ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ശിക്ഷ ഏതാ? രണ്ടാമത്തെ ആളെ ശിക്ഷയാണ്, ശിർക്ക് കഴിഞ്ഞു, മൂത്രവിസർജനത്തെ മറ സ്വീകരിക്കാത്ത, ശുദ്ധീകരിക്കാത്തവരുടെ കഥ പറഞ്ഞു. മൂന്നാമത്തത്, നമീമത്തുമായി നടക്കുന്നയാൾ. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പത്രത്തിലും ചാനലിലും കേൾക്കുന്ന വാർത്ത അങ്ങാടി പോയി ചർച്ച ചെയ്യാത്തന്നെ നമീമത്തായി. ഒരു വാർത്ത കിട്ടണ്ട, മനസ്സിലായില്ലേ? ഞാൻ എന്തിനാ ഞാൻ ഉദാഹരണം പറയണത്? എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അന്ന് രസിപ്പിക്കാനുള്ള വാർത്ത കൊടുക്കും, പിറ്റേന്നാണ് അല്ലേ? അതിൽ നിന്ന് ഹരം കൊണ്ട് ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളത് മാത്രം. എന്നിട്ട് ഓരോരുത്തരുടെ ജീവിതങ്ങളുടെ നിഗൂഢതകളിലേക്ക്, അബദ്ധങ്ങളിലേക്ക് ചെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഭാര്യയും മക്കളും ഒക്കെയുള്ള ആളുകൾ പോലും അപമാനിക്കപ്പെടുന്ന വാർത്ത, എന്റെ പിറ്റേന്ന് ഒരു മാപ്പും, അത് അബദ്ധം പറ്റിയാണെങ്കിൽ ഈ രൂപത്തിൽ എന്താ വാർത്തയുടെ സ്വഭാവം? നമ്മളാണെങ്കിൽ ഇത് ഏറ്റു പറഞ്ഞെടുക്കുക. ഇതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യും? സ്വന്തം ആൾക്കാരെ പറ്റി തന്നെ പറയുന്നു, ജ്യേഷ്ഠാനിയന്മാരെ പറ്റി, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കുടുംബങ്ങളെ പറ്റി, ഇളയച്ച മുത്തച്ഛന്മാർ തമ്മിൽ, നാത്തുമാർ തമ്മില്, പിന്നെ അളിയന്മാർ തമ്മില്, അമ്മോശന്മാരും അരുമമാര് തമ്മില്, വാപ്പാരും മക്കളും തമ്മിൽ വരെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയത്ത് കുറ്റം പറയുന്നേക്കാം. ഉള്ളത് തന്നെ പറയാം, ഒരാളെ ന്യൂനത മറ്റുള്ളടത്ത് പോയി പ്രചരിപ്പിക്കുന്ന നമീമത്തുകാരെ ഇല്ലാത്തവരുടെയല്ല. ഒരാളുടെ ന്യൂനത വെളിപ്പെടുത്തേണ്ടവനോ, ഒരാളുടെ ന്യൂനത അന്വേഷിച്ചു പോകേണ്ടവനോ, ജനാല തുറന്ന് നോക്കേണ്ടവനോ അല്ല മുസ്ലിം. പക്ഷെ നമുക്ക് ഏറ്റവും രസം എന്താ? നമ്മളൊന്നും നമുക്ക് ചിന്തിക്കാൻ നേരല്ല, ബാക്കിയുള്ളവരെ ഇതാണ് നമ്മൾ പത്രത്തിൽ ഇങ്ങനെ അരിച്ചു പെറുക്കി വായിക്കുന്നത്. ആ രസിപ്പിക്കാനോ അതിലൂടെ കച്ചവടം ഉണ്ടാക്കാനോ ആണ് ചാനലുകൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് പോലും ഇതുവരെ കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ നിങ്ങളിവിടെ പറഞ്ഞു ഞാൻ ചിരിച്ചോന്ന് നോക്കണ്ട, ഇന്നലെ അങ്ങനെ ചെയ്തെന്ന് പറയും. ഇതിന്റെ പേരാ നമീമത്ത്. ഖബറിൽ വ്യാപകമായ ശിക്ഷ, അത് തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ഈ വിഷയം. അത് റസൂലുള്ള പറഞ്ഞു, നാവുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകുന്ന പഠിപ്പിച്ചു നമീമത്ത്. പുരുഷന്മാർ കഴിച്ചിലാവല്ല, കാരണം ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന രണ്ടാമത്തെ വിഷയം ഏതാണ്? നമീമത്താണ്, നമീമത്തുമായി നടക്കുന്നവർ പറഞ്ഞു. എന്നിട്ട് മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു, ഒരാള് രണ്ട് വ്യക്തികളെ കുറിച്ച് ചർച്ച, കിർക്കിറ എന്ന് പറയുന്ന ഒരാൾ, ഒരു ഹദീസിൽ സുഹൈൽ ബുഖാരിൽ അത് കാണാം. അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹം പ്രവാചകന്റെ കൂടെ പ്രവാചകന് ഖിദ്മത്ത് എടുത്ത് നടന്നിരുന്ന ഒരാളാണ് കിർക്കിറ. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം നരകത്തിൽ കത്തിക്കപ്പെടും. എന്താ കാരണം പറഞ്ഞത്? അവർ നോക്കിയപ്പോ അയാൾ മോഷ്ടിച്ചെടുത്ത ഒരു വസ്ത്രം അയാളുടെ കൂടെ ഉണ്ട്. പ്രവാചകന്റെ കൂടെ നടക്കുന്ന ഹിദ്മത്തെടുക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ അയാൾ ഒരു നല്ല വസ്ത്രം, ഒരു പുതപ്പ് കണ്ടപ്പോ എന്ത് ചെയ്തു? സ്വഹീ മുസ്ലിമിൽ കാണാം. ഇതേപോലെ മിദ്അം എന്നു പേരുള്ള ഒരു വ്യക്തി, മിദ്അം, അയാളുടെ പേര് മിദ്അം എന്നാണ്. ഹൈബർ യുദ്ധത്തിന്റെ ദിവസമാണ്. അദ്ദേഹം കിർക്കിറയെ പോലെ തന്നെ ഈ യുദ്ധത്തിൽ, ഹൈബർ യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയുണ്ട്. ചില ആളുകൾ യുദ്ധത്തിന് വരൽ എന്തിനാണെന്നറിയോ? മുനാഫിക്കുകളൊക്കെ യുദ്ധം തെരഞ്ഞെടുന്ന് ഓടിവരും. ചില സമയത്ത് അവർ യുദ്ധത്തിന് ഓടിപ്പോവുകയും ചെയ്യും. അവർ പുറപ്പെട്ടു വന്നാൽ അതിനർത്ഥം മുസ്ലിങ്ങൾ ജയിക്കുന്ന ഉറപ്പുള്ള യുദ്ധത്തിന് അവർ വരിക. പ്രത്യക്ഷത്തെ കാഴ്ചയിൽ എന്നിട്ട് അവർ ബാക്കിലാണ് നിൽക്കുക. എന്നിട്ട് അവിടെ ശ്രദ്ധ, യുദ്ധത്തിലല്ല ശ്രദ്ധ, ശത്രുക്കൾ ഓടി സാധനങ്ങളിട്ട് ഓടിപ്പോകുമ്പോൾ അത് പെറുക്കാനാണ് വരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുനാഫിക്കൾ യുദ്ധത്തിന് വരാറുണ്ടായിരുന്നു. ആ വരുന്ന കൂട്ടത്തിലാണ് ആരുള്ളത്? മിദ്അം ഉള്ളത്. പക്ഷേ മിദ്അം അങ്ങനെ വസ്തുക്കൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു 500,000 തെറ്റി വന്ന ആള് മരിച്ചുപോയി യുദ്ധകളത്തിൽ. അപ്പൊ സ്വഹാബികളൊക്കെ പറഞ്ഞു എന്ത്, ഹനി അൻ ലഹുൽ ജന്ന, മംഗളം അയാൾക്കാണ് സ്വർഗം എന്ന് പറഞ്ഞു. കാരണം ശത്രുവിന്റെ അമ്പേറ്റിട്ട് ഇസ്ലാമിന്റെ പക്ഷത്ത് മരിച്ചല്ലേ, ഷഹീദായി എന്ന് പറഞ്ഞു. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് ഹദീസ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയണ്ട, ലാ ഹനി അൻ ലഹു, അദ്ദേഹത്തിന് മംഗളമൊന്നുമില്ല. ഫൈനഹു ഫിന്നാർ, അയാൾ നരകത്തിലാണെന്നും പറഞ്ഞു. അയാൾ സ്വർഗത്തിൽ പോവില്ല, നരകത്തിലാണ് എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ എന്താ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, കല്ല, നിങ്ങൾ പറഞ്ഞ് ശരിയല്ല. വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഇന്ന ശംലത്തല്ലത്തി അഹദഹാ യൗമ ഖൈബരി മിനൽ മഗാനിം, ഖൈബറിലെ യുദ്ധാനന്തര സ്വത്തുക്കൾ ആ ഒരു ദിവസത്തെല്ലാം തുസിബുഹൽ മഖാസിം, ഓഹരി വെക്കുന്നതിന് മുമ്പ്, ലതസ്തഇല അലൈഹി നാറ, അവന്റെ മുന്നിൽ തീയായി കത്തുന്നതിനു വേണ്ടിയുള്ളതാണ്. അതായത് യുദ്ധ സ്വത്തുക്കൾ ഇട്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു പൊതപ്പ് അയാളുമെല്ലാം മാറ്റിച്ചുകൊണ്ട് ആ പൊതപ്പ് നാളെ തീയിന്റെ പൊതപ്പായിട്ട് അയാളെ ഖബറിൽ കത്തിച്ചു കളയുന്നു. ഖബറിലെ ശിക്ഷയെ കുറിച്ചായി പറയുന്നു. അപ്പൊ ഖബറിൽ ഒരു പൊതപ്പ് കട്ടെടുത്തവനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു നിശ്ചയ സമയം എന്ത് ചെയ്യും, ആ പൊതപ്പിനെ തീയിന്റെ പൊതപ്പാക്കി മാറ്റി അതിൽ അവനെ പൊതപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു. പ്രവാചകൻ അത് പറഞ്ഞു കേട്ടപ്പോ എന്താണ്ടായെന്നറിയാമോ? സ്വഹീൽ ബുഖാരി കാണാം, ഫലമാ സമിയ ദാലിക നാസു, അക്കാര്യം സ്വഹാബത്ത് കേട്ടപ്പോൾ, ജാ റജുലും ബി ഷിറാഖിൻ ഔ ഷിറാഖൈനി, ഒരു മനുഷ്യനതാ ഒരു ചെരുപ്പിന്റെ വാറുമായി അല്ലെങ്കിൽ രണ്ട് ചെരുപ്പ് വാറുമായി വരുന്നു. ഇല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആ ചെരുപ്പ് ഇങ്ങനെ വാങ്ങിയിട്ട് നബി പറയാണ്, ഷിറാഖും മിന്നാർ, ഇത് തീയിന്റെ ചെരുപ്പാണ്. ഔ ഷിറാഖാനി മിന്നാർ, അല്ലെങ്കിൽ തീയിൽ നിന്നുള്ള രണ്ട് വാറുകളാണെന്ന് പറഞ്ഞു. എന്താണ്? ചെരുപ്പ് മോഷ്ടിച്ചു പോയതാ, അതുകൊണ്ട് ആരാണ്ട് ചെരുപ്പിട്ട് പോരുത്. ഒരു ചെരുപ്പല്ലേന്ന് വെച്ച് നിസ്സാരമായിട്ട് കണക്കാക്കണ്ട, നാളെ തീയിന്റെ ചെരുപ്പ് പകരണം. അപ്പൊ ഏതോ ഒരു സമയത്തൊരു ആരാണ്ട് ചെരുപ്പിട്ട് പോയൊരു മനുഷ്യൻ വീട്ടിൽ പോയിട്ട് ആ ചെരുപ്പ് എടുത്തു കൊണ്ടുവന്നു പേടിച്ചിട്ട്. പ്രവാചകൻ പറഞ്ഞു, ഇതിൽ തൗബയില്ലാതെ മരിച്ചു പോയാലുണ്ടല്ലോ, ഇത് തീയിന്റെ ചെരുപ്പാണെന്ന് പറഞ്ഞു. അപ്പം വലിയ മോഷണം നടത്തണ്ട. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉമ്മ വന്നു എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. അപ്പൊ ജാബിർ ചെറിയ കുട്ടിയാണ്. പ്രവാചകൻ ജാബിർ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി ഉമ്മാന്റെ കൂടെ വന്നിട്ടില്ല, പുറത്ത് കളിക്കാൻ. അപ്പൊ ഉമ്മ നീട്ടി വിളിച്ചു, ജാബിറിനെ വിളിച്ചു. കുട്ടിയല്ലേ, ഉമ്മ വിളിച്ചപ്പോ വന്നില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു, റസൂൽ വിളിക്കുന്നുണ്ട്, നീ വാ. കുട്ടി വരുന്നില്ല, നീ വന്നാ നിനക്ക് ഈത്തപ്പഴം തരാന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. അപ്പൊ റസൂൽ ചോദിച്ചു, നിന്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടോന്ന് ചോദിച്ചു. അത് മതി നുണയാകാൻ. റസൂൽ ചോദിച്ചു, നിന്റെ കയ്യിൽ ഈത്തപ്പഴമുണ്ടോ? അപ്പൊ ഉമ്മ പറഞ്ഞു, ഉണ്ട്, ഉമ്മയുടെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ട്. സ്വഹാബത്ത് അങ്ങനെയാ പഠിച്ചത്, അവർക്ക് അറിയാം കളവ് പറയാൻ പാടില്ല. നമ്മളോ, നമ്മൾ കുട്ടിനോട് സംഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാ ഉണ്ടാവില്ല. ഒരാളും കുട്ടികളെ പറഞ്ഞ് പറ്റിക്കരുത്. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ പറഞ്ഞ് പറ്റിക്കരുത്, ഉള്ളതേ പറയോ. ഇല്ലാത്തത് പറഞ്ഞ് പേടിപ്പിക്കാനും പാടില്ല, സന്തോഷിപ്പിക്കാനും പാടില്ല, ഉള്ളത് പറയണം. അതല്ലെങ്കിൽ അതൊരു നുണയായി രേഖപ്പെടുത്തപ്പെടും, അത് നാളെ ഖബറിൽ കെടുതിയായി വരും. ഖബറിൽ എങ്ങനെ കെടുതിയായി വരും? നുണ പറയുന്നവർക്കുള്ള ശിക്ഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. പ്രവാചകൻ അത് കണ്ടു. എന്താ കളവ് പറയുന്നവരുടെ ശിക്ഷ? മോഷ്ടിക്കുന്നവന് ശിക്ഷയുണ്ട്, അതോടൊപ്പം തന്നെ കളവ് പറയുന്നവനും ശിക്ഷയുണ്ട്. എന്താ പ്രവാചകൻ മിഅ്റാജ് യാത്രയിൽ ഖബർ കാണിച്ചു കൊടുത്തു. ആ ഖബറിൽ അതാ ഒരാൾ, ഫാത്തൈന അലാ റജുലിൻ മുസ്തൽഖിൻ ലിഖഫാ, ഒരാൾ ഒരു പെരടിയുടെ അരികിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ പെരടിയുടെ അരികിൽ ഒരാളുണ്ട്. വൈദൻ ആഹറു ഖായിമുൻ അലൈഹി ബിക്കല്ലൂബി മിൻ ഹദീദ്, ഇരുമ്പിന്റെ കൊളുത്തുമായി മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. അതാരാ? വൈദാ ഹുവ ഇത്തിയാഹദ ശഖൈ വജ്ഹി ഫയുശർശിറു ശിദ്ഖഹു ഇലാ ഖഫാഹു വമൻഖിറഹു ഇലാ ഖഫാഹു വഅയ്നഹു ഇലാ ഖഫാഹു. എന്നിട്ട് രണ്ടാമതൊരാൾ വന്നിട്ട് ആ കൊളുത്തുകൊണ്ട് അണ്ണാക്കിലൂടെ തള്ളിയിട്ട് പെരടി വരെ ആ കൊളുത്തുകൊണ്ടുപോയി മുഖം വികൃതമാക്കുന്നുണ്ട്. പിന്നീട് അത് മൂക്കിലൂടെയും അതേപോലെ തന്നെ കണ്ണിലൂടെയും ആഴ്ത്തിറക്കി മൂന്ന് കൊളുത്തുകൾ, മൂന്ന് കൊളുത്ത്, ഒരു കൊളുത്ത് അണ്ണാക്കിലൂടെ, ഒരു കൊളുത്ത് മൂക്കിലൂടെ, ഒരു കൊളുത്ത് കണ്ണിലൂടെ, ചുട്ടുപൊള്ളുന്ന പൊട്ടിപ്പോകാത്ത മൂർച്ചയേറിയ കൊളുത്തുകൾ കൊണ്ട് മുഖം വികൃതമാക്കി പെരടി വരെ കൊണ്ടുപോയിട്ട് മുഖം കീറിക്കളയാം. പിന്നെ ഇടതുവശത്ത് അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ്. സുമയത്തഹവ്വറു ഇലൽ ജാനിബിൽ ആഖർ, വലതുവശത്തുള്ള അതേ സംഗതി ഇടതുവശത്തും ആവർത്തിക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ് ഞാൻ പറയുന്നത്. ഖബറിലെ ശിക്ഷയാണത്, നരകത്തിൽ വേറെ, ഇത് ഖബറിൽ. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ അവനെ ആവർത്തിച്ചു, ആ ശിക്ഷ കിട്ടി. ഇത് രാവിലെയും ചെയ്യും, വൈകുന്നേരം ചെയ്യും. ഒരു നുണക്കൊന്ന്, രണ്ടാമത്തേന് വേറെ, മൂന്നാമത്തേന് വേറെ. ഒരു 50,000 വർഷത്തിന്റെ വലിപ്പല്ലേ, സമയം ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും
നുണ പറഞ്ഞതിന് മാപ്പ് കിട്ടാതെ തൗബ കിട്ടാതെ, തൗബയൊക്കെ ചെന്നാലും ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ പാപം മായ്ക്കാനുള്ള ഒരുപാട് സംവിധാനം അത് തന്നിട്ടുണ്ട് അല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ടും തെറ്റു ബാക്കിയായവനെ കുറിച്ചായി പറയുന്നത്. എന്നിട്ട് അവനിങ്ങനെ കളവ് പറഞ്ഞതിന്റെ പേരിൽ ഖബറിൽ ശിക്ഷയുണ്ടാകും എന്ന്. അതുകൊണ്ട് കളവ് പറയാൻ നാവ് പൊക്കുമ്പോ നോയിക്കോളി, മനസ്സിലായില്ലേ? ഒരു കാര്യമില്ല, കളവ് പറയും. എവിടെയാണുള്ളത്? എന്താ, ഞാനത് വീട്ടിന്റെ മുറ്റത്തന്നെയുണ്ടോ, അങ്ങാടിയിലായിരിക്കും. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കളവ് പറയാൻ വല്ല പ്രയാസം? നമുക്ക് അത് വലിയ ഗൗരവം ഉണ്ടായിട്ട് ആവശ്യം ഉണ്ടായിട്ട് എവിടെയും കളവ് പറയണം ഒന്നുമല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ശൈത്താൻ നമ്മളെ കളവ് പറഞ്ഞ് ശീലിപ്പിക്കും, ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിനൊക്കെ. അതിന്റെ പിന്നാലെ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഗൗരവമേറിയ ശിക്ഷ. എന്നിട്ട് ഈ ശിക്ഷയെ കുറിച്ച് പറയുന്ന ഹദീസ് ഒക്കെ പരിശോധിക്കും, അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇതാ അതേ ഹദീസ്, കടവായി പിളർത്തി കൊളുത്ത് ആഴ്ത്തിറക്കിയ ഒരു ശിക്ഷ പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ? അതാരാണെന്ന് അറിയാമോ? നുണ പറയുന്ന നുണയനായിരുന്നു അത്. അവന്റെ ആ നുണ ചക്രവാളങ്ങൾ വരെ കൊണ്ടുപോകപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. എല്ലാവരും അതറിഞ്ഞു. മലക്കുകൾ അവനെ ശപിച്ചു. അങ്ങനെയുള്ള അവസ്ഥയുണ്ടായി. കേട്ടോളി, ബുഖാരിലെ ഹദീസിൽ എന്താ അവസാനിക്കുന്നത്? ഫയുസ്നഉ ബിഹി, ഈ കൊളുത്തിൽ കൊളുത്തിട്ട് കീറിക്കളയുന്ന, അണ്ണാക്കിലും മൂക്കിലും കണ്ണിലും കൊളുത്തിട്ട് കീറിക്കളയുന്ന ശിക്ഷ തുടരും. എത്ര കാലം തുടരും? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ തുടരും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നരകത്തിലല്ല, ഖിയാമത്ത് നാള് വരെ. ഇതാണ് ഖബർ. ഇത് സത്യവിശ്വാസിക്കേണ്ടതാ. ലാഫി കബീർ എന്ന് പറഞ്ഞ തൗഹീദ് ഉള്ളതുകൊണ്ട് ഖബറിൽ വളരെ സുഖമായിപ്പോയി എന്ന് വിചാരിക്കണ്ട. ഖബറിൽ സുഖം ഒക്കെ വേറെ കിട്ടും, ശിക്ഷ വേറെയും കിട്ടും, അങ്ങനെ തന്നെ ഉണ്ടാവാം. ഇനിയോ, ഇനി മറ്റൊന്ന്, ഖുർആൻ അറിയാത്തവർ, ഖുർആൻ ഓതി നിസ്കരിക്കാത്തവർ, ഖുർആനിന്റെ ആശയം പഠിക്കാത്തവർ, നിസ്കരിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് അല്ലെ ഇതാ പറഞ്ഞത്, ഇന്ന അതൈന അല റജുലിൻ മുൽതജീൻ വഇദൻ ആഖറു ഖായിമുൻ അലൈഹി ബിസഖറ വഇദ ഹുവ യഹ്വീ ബിസഖറത്തിൽ റഅസി ഫയസലഗു റഅസഹു ഫയത ഹദ്ഹദുൽ ഹജറു ഹാഹുന ഫയത്ബഉൽ ഹജറു ഹജറ ഫയഖുദുഹു. ഖുർആനിനെ ബന്ധമില്ലാത്തവർ, ഖുർആനിന്റെ ആശയം പഠിക്കാത്തവർ, ഖുർആൻ പാരായണം ചെയ്യാത്തവർ, ഖുർആൻ ഓതി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. സ്വഹീൽ ബുഖാരിയിൽ തന്നെ കാണാം. ആ മിഅ്റാജ് യാത്രയിൽ ഖബർ കാണിച്ചു കൊടുത്തു. എന്താണ്? ഒരു പാറ, ഒരാള് പിന്നെ ഒരാളുടെ മുകളിൽ ഒരാൾ ഒരു പാറയുമായി നിൽക്കുകയാണ്. എന്നിട്ടോ കിടക്കുന്ന അയാളടുത്തേക്ക് കുനിഞ്ഞിട്ട് ആ പാറ കൊണ്ട് ഒരാളെ മലർത്തി കിടത്തിയിട്ടുണ്ട്. അയാളുടെ തല ചെരിച്ചു വെച്ചിട്ട് ആ പാറ കൊണ്ട് കുത്തിച്ചതയ്ക്കും. മനസ്സിലായില്ലേ? പല ഭാഗത്തും ഇങ്ങനെ ഒരു കുത്തു കുത്തുമ്പോ ഈ ഒരു ആ പാറക്കല്ല് കൊണ്ട് തലക്ക് അടി കിട്ടി കല്ല് ഉരുണ്ടങ്ങ് പോകും. പിന്നെ ആ കല്ല് എടുത്തുകൊണ്ടുവന്ന് തല തെരിച്ചു വെക്കും. എന്നിട്ട് അവിടെയും അങ്ങനെ ചെയ്യുമ്പോൾ ഈ കല്ല് ഉരുണ്ടു പോകും. അപ്പോഴേക്ക് മറ്റേ ഭാഗം ശരിയായിട്ടുണ്ടാവും. ഇത് ആവർത്തിക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ആരാണ്? ഇതിങ്ങനെ മടങ്ങി വന്ന് ഇത് ആവർത്തിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതാരാണ് ഈ ആളുകളെ ശിക്ഷിക്കുന്ന? ആരാണ് ഈ കല്ലെറിയുന്നത്? ആരാണ് ഏറുകൊള്ളുന്നത് എന്ന് ചോദിക്കും. അപ്പൊ റസൂലുള്ള പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കാണ്, സമരത്ത് ഒരു ജുന്തും റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അമ്മ റജുലുൽ അവ്വൽ അല്ലതീ അതൈത അലാ അലൈഹി യുസ്ലഖു റഅസുഹു ബിൽ ഹജർ ഫൈന്നഹു റജുലു യഖുദുൽ ഖുർആന ഫയർഫുദുഹു വയനാമു അനി സ്വലാത്തിൽ മക്തൂബ. കല്ലുകൊണ്ട് തല ചതച്ചരക്കപ്പെടുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടില്ലേ? ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവനാണ്, നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നവനാണ്. ഫറള് നിസ്കരിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങ, ഫറള് നിസ്കരിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങുന്നയാളെ തല ചതയ്ക്കും ഖബറിൽ. കാഫറിന് മുശരിക്കനൊക്കെ ശിക്ഷ വേറെ പറഞ്ഞു. ഇത് മുവഹ്ഹിദാണെങ്കിൽ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരത്തെ അവഗണിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, വലിയ പാറക്കല്ല് കൊണ്ട് ചെരിച്ച് രണ്ടു വശത്തേക്കും കിടത്തി ആ തല ചതച്ചു കളയാൻ വേണ്ടി സർവശക്തനായ അള്ളാഹു ഇന്ന് മരിച്ച് മറമാടി ഖബറിൽ കൊണ്ടുപോയാൽ ആ പ്രഭാതത്തിൽ ശിക്ഷ ആരംഭിക്കും, പ്രദോഷത്തിലുണ്ടാകും. ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് നാള് വരെ അത് തുടരും. ആ ശിക്ഷ പറയുന്നിടത്തും പറയുന്നത് യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാള് വരെ അത് തുടരും എന്നാണ്. യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ. ഇനി നിസ്കാരം പറ്റ ഉപേക്ഷിച്ച ആളുകളുണ്ടല്ലോ, ആ നമസ്കാരം പറ്റേ ഉപേക്ഷിച്ചവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത്? അവര് കിടക്കേണ്ടി വരിക ആരുടെ കൂടെയാണ്? ഖബറിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കിടക്കേണ്ടി വരുന്നത് ഫിറഔന്, നംറൂദ്, ഉബയ്യുബിൻ ഖലഫ്, അബൂ ജഹൽ പോലുള്ള ആളുകൾ, കടുത്ത മുശ്രിക്കൾ, അവർ കിടക്കുന്ന നരകത്തിന്റെ വിരി വിരിച്ച കബറുണ്ട് അവരെ, അവിടെ കിടക്കണം രാവിലെയും വൈകുന്നേരം കുറച്ചു നേരം. ആര്? നിസ്കാരം തന്നെ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. അഞ്ചു നേരം നിസ്കരിക്കേണ്ടതില്ല, മൂന്ന് നേരം നിസ്കരിച്ചാൽ മതി, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ട വേണ്ട. നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന, നമസ്കാരം തന്നെ ജീവിതത്തിൽ വേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
ഫിർഔനും നംറൂദും അബൂജഹലും ഉബയ്യ് ഇബ്നു ഖലഫും കിടക്കുന്ന ഖബറിൽ അവരെ രാവിലെയും വൈകുന്നേരവും കൊണ്ടുപോയി കിടത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പഠിക്കണം. അതുകൊണ്ട് ഖബറാളി, നമ്മൾ ഖബറിച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ അള്ളാഹിനോട് നന്നായിട്ട് ദുആ ചെയ്യണം. ഈ ഖബറിച്ചയ്ക്ക് ഹേതുവാകുന്ന പ്രവർത്തനം ഏർപ്പെടരുത്. പലിശ ഇടപാടില്ലേ, നമ്മളെന്താണ്, ഒരു കുട്ടിക്കൊരു ചെറിയ ഒരു മോതിരം വാങ്ങണമെങ്കിൽ, ഒരു മാല വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഷെൽഫ് വാങ്ങണമെങ്കിൽ, ഒരായിരം ഉറുപ്പ്യന്റെ പാത്രം വാങ്ങണമെങ്കിൽ വരെ പലിശക്ക് വാങ്ങുന്ന ആൾക്കാർ നമ്മൾ അല്ലേ? ബൈക്കും കാറും വീടും പലിശയുമായി നടക്കുന്ന ആൾക്കാർ. പലിശയിൽ ഏറ്റവും ചെറുത് 36 വ്യഭിചാരത്തിന്റെ വലിപ്പുണ്ടെന്നാണ് പഠിപ്പിച്ചത്. അത്ര ഗൗരവമുള്ളതാണ് വ്യഭിചാരത്തെക്കാൾ 10 മടങ്ങ് ഗൗരവം. വ്യഭിചാരത്തിന് എത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പലിശ ഇടപാട് നിസ്സാരാന്ന് വിചാരിക്കേണ്ട. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പലിശക്കാരും പലിശ കമ്പനികളും പലിശക്കുറിക്കാരും ഇഷ്ടംപോലെ ബാങ്കുകളും എല്ലാ ഏർപ്പാടുണ്ട്. വീട്ടിലിങ്ങോട്ട് കൊണ്ടുപോയി പൈസ തലേ കൂടെ കമഴ്ത്തി തരുമ്പോ ആരാ വേണ്ടെന്ന് പറയാം അല്ലേ? സത്യവിശ്വാസി പറയും, ഖബർ ശിക്ഷയെ പേടിയുള്ളവൻ പറയും. കാരണം എന്താ, രക്തത്തിന്റെ നദിയാണ്. ആ നദിയിൽ ശരീരം വെന്തുരുകും. എന്നിട്ട് നീന്തി രക്ഷപ്പെടാൻ നോക്കുമ്പം ഭീകരരൂപിയായ ഒരു മലക്ക് വന്നൊരു പാറ കൊണ്ട് നെറ്റിയിലെറിയും. അവൻ ആ നദിയുടെ മധ്യത്തിലേക്ക് തന്നെ എത്തും. ഇത് രാവിലെയും വൈകുന്നേരവും ആവർത്തിക്കും. എത്ര പലിശ വാങ്ങിയാൽ അത്രയും. പലിശക്കാര ഒന്നാമത്തെ പരിപാടി പലിശയിൽ നിന്ന് ഒഴിവാകാം. രണ്ടാമത്തെ പരിപാടി, ഇനി ഞാൻ ഒരു പലിശ ഇടപാടിൽ ഏർപ്പെടുകയില്ല. ബിസിനസ് വലുതാക്കാൻ വേണ്ടി, വീടിന്റെ ആർഭാടം കൂട്ടാൻ വേണ്ടി, ഇനി അതല്ല, എന്താണെങ്കിലും ഉള്ള സൗകര്യത്തിന് ജീവിച്ചാൽ മതി. പലിശക്ക് വാങ്ങിയാൽ നിങ്ങളെ പ്രശ്നം പരിഹരിക്കുന്ന ആരാ പറഞ്ഞു? പിന്നെ ആ പലിശ വിട്ടാൻ പിന്നെയും പലിശ വാങ്ങാൻ നടക്കണ്ടേ? അവസാനം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് മുട്ടുമല്ലോ. ആ മുട്ടൽ ആദ്യമാണ് മുട്ടികൾ, എന്നാ കുറച്ച് മുട്ടേ മതി. മറ്റേത് ഇവിടെയും ബുദ്ധിമുട്ടാണ്. നാളെ ഖബറിൽ ഇന്ന് മരിച്ച് മറമാടിയാ മതി. ഒരുപാട് കാത്തിരിക്കേണ്ട ശിക്ഷക്ക്. നമ്മൾ മറമാടി തസ്ബീത്തും ചൊല്ലി ഇങ്ങ് മടങ്ങിപ്പോരും, പക്ഷെ ആ തസ്ബീത്ത് അവന് ഫലം ചെയ്തിട്ടുണ്ടാവില്ല. പലിശ അത് സാധാരണ പ്രവർത്തനം പോലെ അതിൽ മുഴുകി പലിശ കൊടുക്കുകയോ പലിശ വാങ്ങുകയോ പലിശക്ക് കണക്കെഴുതുകയോ പലിശക്ക് സാക്ഷി നിൽക്കുകയോ ചെയ്താൽ നോക്കൂ, നമ്മളെ നാളെ ഖബറിൽ കാത്തിരിക്കുന്ന നരകത്തിലൊക്കെ വേറുണ്ട്. ഇങ്ങനെ രക്തത്തിന്റെ ഒരു നദി, നഹ്റുദ്ദം, രക്തത്തിന്റെ ഒരു നദിയാണ് പലിശ ഇടപാടുകാർ. അതുകൊണ്ട് കഴുത്തിലിട്ട മാലയും ഓടിക്കുന്ന ബൈക്കും അതേപോലെ വീട്ടിൽ വാങ്ങിവെച്ച പ്ലേറ്റും ഷെൽഫും അതേപോലെ തന്നെ ഫ്രിഡ്ജും ഒക്കെ നോക്കുക. നാളെ ഖബറിൽ എങ്ങനെ ഇതുകൊണ്ട് പോകാൻ പറ്റുമല്ലേ എന്നല്ല, പടച്ചനോട് തൗബ ചെയ്തോളൂ. ഇനി മേൽ പലിശ ഇടപാടിലൂടെ എന്റെ വീട്ടിലൊരു വസ്തു വരേണ്ടതില്ല, ചെറുതാകട്ടെ വലുതാകട്ടെ. ഈ ഫ്രിഡ്ജും അതേപോലെ തന്നെ വാഹനവും ബിസിനസിന്റെ പെരുമാക്കലും വീടിന്റെ ആർഭാടവും ഇതൊന്നല്ലേ മരിച്ചു പോകുന്നില്ലല്ലോ. ഈ നിർബന്ധിതാസ്ഥാന മരിച്ചു പോകുന്ന അവസ്ഥയാണ്. അല്ലാതെ ഞാനിപ്പോ എനിക്ക് വീട് ഉണ്ടാക്കണം, അതിന്റെ പേര് ഇത്രയൊക്കെ എത്തി, കുറച്ചും കൂടി പണിയുണ്ട്, ആ വാർപ്പിന്റെ സമയമായി, പിന്നെ ഇനി പലിശക്ക് വാങ്ങല്ലാതെ രക്ഷല്ല. ആര് പറഞ്ഞു? കടം കിട്ടുന്നില്ല എന്നവനാണ് പ്രസ്താവിക്കുന്നത്. എന്നിട്ട് മൗലയനോട് പോയി ചോദിക്കുക, എനിക്ക് പലിശക്ക് വാങ്ങാൻ പറ്റും. എന്തിനാ വെറുതെ മൗലയനോട് 10 വാങ്ങി? അയാളെയും കൂടി നിങ്ങൾ തെറ്റിലേക്ക് കൂട്ടണം. അതിന്റെ ആവശ്യം എന്താ? വളരെ പ്രത്യക്ഷമാണ് പലിശ തിന്മയാണെന്നുള്ളത്. ഒരു മൗലവിയുടെ 10 കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിർബന്ധിതാവസ്ഥാണ് മരണം. മരിച്ചു പോകുന്നുള്ള ഘട്ടത്തിലേ നമുക്ക് അങ്ങനത്തെ അവസ്ഥയിൽ പറ്റുള്ളൂ. അതുകൊണ്ട് ആ നിർബന്ധിതാവസ്ഥന്റെ പേരും പറഞ്ഞ് സാധാരണ നിത്യജീവിതത്തിലെ ഏർപ്പാടുകൾക്ക് പലിശ ഇടപാടിലേക്ക് പോകുന്ന ഒരാണും പെണ്ണും തുനിയണ്ട. മക്കളെ കല്യാണം പൊന്ന് വാങ്ങണ്ടേ, അങ്ങനെ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, കല്യാണം എങ്ങനെയാണെങ്കിലും മൂത്തോളെ കല്യാണം ഇത്ര ചെലവാക്കിയതല്ലേ, അപ്പൊ രണ്ടാമത്തോക്ക് ചെലവാക്കാക്കാൻ പറ്റുമോ, മൂത്തോൻ അത്ര കഴിച്ചാലേ അപ്പൊ ഇതിന് ഇത്ര സദ്യ വിളമ്പാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്ട് പലിശക്ക് പൈസ അടവാൻ നിൽക്കണ്ട. നന്നായി സൂക്ഷിച്ചോളൂ. ഖബറും കൂടി ഒന്ന് ആലോചിച്ചോളൂ, ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ ഇതേപോലെ തന്നെ സകാത്ത് കൊടുക്കാത്തവർ, സകാത്ത് കൊടുക്കാത്ത ആഭരണങ്ങൾ, സകാത്ത് കൊടുക്കാത്ത പണം, ഇതിനെ ലോഹ തകിടുകളാക്കി മാറ്റും. എന്നിട്ട് നരകത്തിൽ ചുട്ടുവഴിപ്പിക്കും. നെറ്റിയും പാർശ്വഭാഗങ്ങളും അതുകൊണ്ട് നരക ഖബറിൽ രാവിലെയും വൈകുന്നേരവും അവർ ഇസ്തിരി വെക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പഠിപ്പിച്ചു ഖബറിൽ സകാത്ത് കൊടുക്കാത്തവർ. നമ്മൾ സകാത്ത് കൊടുത്തോ ഈ കൊല്ലം? നോമ്പ് നോറ്റ എല്ലാവർക്കും ഓർമ്മയുണ്ട്. നോമ്പ് വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു കൊല്ലം കഴിയുന്ന കഥ അറിയണത്. സക്കാത്തുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിലൊരുക്കി കൊടുക്കേണ്ടത്. ആ വരുമാനം ഉണ്ടെങ്കിൽ, നമ്മുടെ അത്യാവശ്യ ചെലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ 2.5% ചുരുക്കിയ സക്കാത്ത് കൊടുക്കണ്ടേ?
ധരിക്കുന്ന ആഭരണങ്ങൾക്ക്, ലഭിക്കുന്ന വരുമാനത്തിന്, ശമ്പളത്തിന്, കൃഷി, കച്ചവടം, ഇതിലൊക്കെ നേട്ടമുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കണ്ടേ?
സക്കാത്ത് കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ ഖബറിൽ രാവിലെയും വൈകുന്നേരവും നമ്മുടെ സമ്പാദ്യങ്ങൾ ഒന്നടങ്കം തകിടുകളാക്കി മാറ്റി നെറ്റിത്തടത്തിലും പാർശ്വഭാഗങ്ങളിലും ഇസ്തിരി വെക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
സക്കാത്തിനെ പറ്റി ശരിക്കും മനസ്സിലായിക്കോളി. കുടുംബക്കാർക്കും അയൽവാസികൾക്കും ചോദിച്ചു വരുന്നവർക്കും സദഖ കൊടുത്തിട്ടുണ്ട് സക്കാത്തായി എന്നാരും വിചാരിക്കേണ്ട. അങ്ങനെ കൊടുക്കണ അല്ല സക്കാത്ത്. ആരെങ്കിലും പിടിച്ചു വാങ്ങിക്കൊണ്ടോ അല്ല സക്കാത്ത്. കണക്ക് നോക്കി കൃത്യമായിട്ട് സമയം വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കണ സക്കാത്ത്. ഒരാള് ഞങ്ങളെ എം എസ് എമ്മിന്റെ പരിപാടിയുണ്ട്, നിങ്ങൾ 100 പേർന്നാണ്ട് 100 പേർ എടുത്താലും അത് സക്കാത്തക്ക് കൂട്ടാൻ വെക്കണ്ട. സക്കാത്തിന് ഓഹരിയും കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ സദഖയാണ്, മനസ്സിലായില്ലേ? സദഖ ധാരാളം കൊടുക്കണം. സദഖ കൊടുത്തിട്ട് സക്കാത്തായി എന്ന സമാധാനവുമായി ഞാനും നിങ്ങൾ നടക്കണ്ടെന്ന് ഈ പറഞ്ഞ ചുരുക്കം. ഇങ്ങനെ വ്യത്യസ്തമായ തിന്മകൾക്ക് അതിനനുസൃതമായ ശിക്ഷയെ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കടബാധ്യത വരരുത്. ഖബറിൽ ശിക്ഷ കിട്ടുന്ന ഒരു സംഗതിയാണ്. മക്കള് കടം വീട്ടുന്നവരെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഉറ്റവര് ആരെങ്കിലും കടം വീട്ടുന്നവരെ ശിക്ഷ ഉണ്ടാവും. കടം വരുത്തി വെച്ചൊരു ശിക്ഷയാണ്. അതുകൊണ്ട് കഴിയുന്നതും കടത്തിലേക്ക് എത്തിപ്പെടരുത്. കടം ഉണ്ടെങ്കിൽ അത് കൃത്യമായി വീട്ടു സമ്പ്രദായം വേണം. അല്ലെങ്കിൽ ആ കടം വീടപ്പെടുന്ന സാഹചര്യം വരെ അയാൾ ആ കടം കാരണമായിട്ട് തടവിലാണ്, ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ എന്ത് വേണം? തൗഹീദ് വേണം. മലമൂത്ര വിസർജനത്തിൽ മര്യാദ സ്വീകരിക്കണം, മറ സ്വീകരിക്കണം, മനോഹരിക്കണം, അല്ലെ? ഏഷണി പരദൂഷണം നടത്തരുത്, കള്ളം പറയരുത്, അന്യന്റെ സ്വത്ത് കട്ടെടുക്കരുത്, അർഹതയില്ലാത്ത സ്വത്തുക്കൾ ഉപയോഗിക്കരുത്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെല്ലാം പലിശ, വ്യഭിചാരം, വ്യഭിചാരികളെ നഗ്നരായി ഖബറിൽ വറുക്കും, നരകത്തിൽ വേറെ. താഴ്ഭാഗം വിസ്തൃതമായതും മേൽഭാഗം കുടുസായതുമായ ചൂളയിൽ വറുക്കപ്പെടും. കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കണ്ണ്, കാതുകൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ കാത്, നാവുകൊണ്ട് വ്യഭിചരിക്കുന്നവരുടെ നാവ്, ലൈംഗികാവയം പൂർത്തീകരിക്കുന്നവരുടെ മുഴുവൻ ശരീരവും. നാളെ താഴ്ഭാഗം വിസ്തൃതമായ മേൽഭാഗം കുടുസായ ചൂളയിൽ വറുക്കപ്പെടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നന്നായി പേടിക്കണം. അതുകൊണ്ട് വ്യഭിചാരവും വ്യഭിചാരത്തിലെ കടുപ്പിക്കുന്ന സംഗതികളും നന്നായി സൂക്ഷിക്കണം. വ്യഭിചാരം ഖബറിലെ കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ചു. തിന്മകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ആളുകൾക്ക് അള്ളാഹു ഖബറിൽ പ്രത്യേകം വയുജാറു മിൻ അദാബിൽ ഖബർ. ഷഹീദിന് 6 സവിശേഷമായ പദവികൾ കൊടുക്കുമ്പോൾ അതിൽ ഒന്ന് വയുജാറു മിൻ അദാബിൽ ഖബർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്ന എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒരു കാര്യം, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും. പക്ഷെ ഷഹീദിന് എന്തുണ്ട്? ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കുറവ് കൊടുക്കും. 2, മുറാബിത്തായി മരിക്കുന്നയാൾ, കുല്ലു മയ്യത്തിൻ യുഖ്തമു അലാ അമലിഹി ഇല്ലല്ലദീ മാത്ത മുറാബിത്തം ഫീ സബീലില്ല. അതായത് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിക്കുന്ന ആൾ, കാവൽ നിൽക്കുന്നയാൾ, അയാൾക്ക് അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നയാൾ, അതിൽ ശത്രുവിന്റെ ആയുധമേറ്റ് മരണപ്പെട്ടാലും എന്ത്, യുദ്ധത്തിൽ തന്നെ പോകണമെന്നില്ല, കാവൽക്കാരനായിട്ടാണ് അങ്ങനെ ഒരാളാണെങ്കിൽ പോലും അയാൾക്കും വയഅമനു മിൻ ഫിത്നത്തിൽ ഖബരി എന്ന ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ കൊടുക്കും. അപ്പൊ അള്ളാഹുന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കാനും ത്യാഗം ചെയ്യാനും വേണമെങ്കിൽ മരണ വരിക്കാൻ തക്കവണ്ണമുള്ള യോദ്ധാവിന്റെ നിലപാട് സ്വീകരിക്കാനും ഒരു സത്യവിശ്വാസിക്ക് സാധിക്കാം. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു വഴിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും അള്ളാഹു പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച അങ്ങനെയുള്ള ഒരു ദിവസമാണ്. ഏറ്റവും അഫ്ളലായ നിസ്കാരം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം സുബ്ഹ്. നമ്മൾ ഒരുപാട് നിസ്കാരം നിസ്കരിച്ചിട്ടില്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള നിസ്കാരം ഏതാ? അത് വെള്ളിയാഴ്ച ദിവസത്തെ ജമാഅത്തായ സുബ്ഹ് നമസ്കാരമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. എല്ലാ ദിവസവും നിസ്കാരത്തിനും കൂലിയുണ്ട്, പക്ഷെ വെള്ളിയാഴ്ച ഒരു പ്രത്യേക കൂലിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരാൾ വെള്ളിയാഴ്ച മരിച്ചാൽ അയാൾക്ക് ഖബർ ശിക്ഷയിൽ ഇളവുണ്ടാവും. എന്നുവെച്ചാൽ വെള്ളിയാഴ്ച ആത്മഹത്യയാണെന്ന് പറ്റൂല. വെള്ളിയാഴ്ച മരിക്കുന്ന ഒരു മുഅ്മിൻ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു തൗഫീഖ്. ഇപ്പൊ ഹറമിലൊക്കെ ചെന്ന് മരിച്ച് സാധാരണ മരിക്കണ കാര്യമല്ല, ഒരു പുണ്യസ്ഥലത്ത് വെച്ച് മരിച്ചു തീർച്ചയായിട്ടുണ്ട്, അയാൾക്ക് അതിന്റെ പ്രത്യേകതയുണ്ട്. അത് മറ്റൊരു കാര്യം. റമദാനിൽ മരിച്ചു, റമദാനിൽ കള്ളുടേമാര് ചെറുക്കുന്നവരൊക്കെ മരിക്കും, അതുകൊണ്ടില്ല. പക്ഷെ സത്യവിശ്വാസി റമദാനിലാണ് മരിക്കുന്നതെങ്കിൽ നോമ്പുകാരനായിരിക്കും മരിക്കുന്നതിന്റെ ഒരു സവിശേഷത എന്തായാലും ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച മരണമടയുന്ന ആളുകൾക്ക് അള്ളാഹു വ്യത്യസ്തമായ പ്രത്യേകത നൽകിയ കൂട്ടത്തിൽ ഒന്ന്, മാമിൻ മുസ്ലിമിൻ യമൂത്ത് യൗമൽ ജുമഅ ഔ ലൈലത്തൽ ജുമഅ, ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. വെള്ളിയാഴ്ചയിലെ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ രാവിലെയോ രാത്രിയോ മരണമടയുന്ന ഒരാൾക്ക് അള്ളാഹു ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ കൊടുക്കാതിരിക്കില്ല. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു കൂട്ടരാരാ? വെള്ളിയാഴ്ച മരിക്കുന്ന ആൾക്കാരാണ്. ഉദരരോഗം കൊണ്ട് വയറിന് അസുഖം ബാധിച്ചു മരിക്കുന്ന, വയറിൽ എന്ത് തരം അസുഖമാണെങ്കിലും, ക്യാൻസർ ആണെങ്കിലും മറ്റെന്തെങ്കിലും അസുഖമാണെങ്കിലും ഉദരരോഗം ബാധിച്ച് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വലം പറഞ്ഞു, ഫലൻ യുഅദബ ഫീ ഖബ്രിഹി. ഒരു സത്യവിശ്വാസി അർബുദം ബാധിച്ച് അല്ലെങ്കിൽ ഉദരരോഗം ബാധിച്ച് വേദന ബാധിച്ച് മരണമടഞ്ഞാൽ ആ വേദന സഹിക്കാൻ കാരണമായതിന്റെ പേരിൽ ഖബർ ശിക്ഷയിൽ അള്ളാഹു അവനെ അളവ് കൊടുക്കുന്നതാണ്, രക്ഷ കൊടുക്കുന്നതാണ്. നമ്മളറിയാം എനിക്കെന്തിനാ ഈ ജാതി മരണം തന്നത്, എനിക്കെന്തിനാ ഉള്ള ക്യാൻസർ എന്ന് നമുക്ക് ചോദിക്കും. ഖബർ എന്താണെന്ന് അറിയെങ്കിൽ എനിക്കെന്താ ക്യാൻസർ തരാത്തെന്നാ ചോദിക്കുക. ഹദീസ് ഉണ്ട്, എന്താ ഹദീസ്? യബദ്ദുനാസുൻ യൗമൽ ഖിയാമ, അന്തിമനാൾ ദവാ ഖബറിലും മഹ്ശറിലും ജനങ്ങൾ കൊതിച്ചു പോകും. എന്താ കൊതിക്കുന്നത്? അന്ന ജുലൂദുഹും മൻ തുഖറലബിൽ മഖാരീൽ, കത്രികകൾ കൊണ്ട് തങ്ങളുടെ തൊലി കത്തിരിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എപ്പോ? ലമ്മാ യറൗന ജസാ അഹലിൽ ബല, പീഡിതരായ ആളുകൾക്ക്, രോഗപീഡയിൽ വിഷമിക്കുന്ന ആളുകൾക്ക്, ശത്രുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകൾക്ക് അള്ളാഹു നേട്ടങ്ങളും പ്രതിഫലങ്ങളും കൊടുക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തേ അങ്ങനെ ഉണ്ടാകാതെ പോയത് എന്ന് കൊതിക്കും. മനസ്സിലായോ? മുഅ്മിനീങ്ങൾ തന്നെ കൊതിക്കും, എനിക്കെന്തേ അങ്ങനത്തെ വലിയ രോഗം വരാഞ്ഞ്. രോഗം ഒരിക്കലും കഷ്ടപ്പാടല്ല കേട്ടോ, അള്ളാഹു വലിയ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമാണ് അതുകൊണ്ട് തന്നിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. പിന്നെ തബാറക്ക, സൂറത്തുൽ മുൽക്ക്, തബാറക്ക അല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത്, തബാറക്ക സൂറത്തിനുള്ള പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നിങ്ങൾക്ക് തബാറക്ക ഓതു ഖബർ ശിക്ഷയിൽ രക്ഷ കൊടുക്കും. അപ്പൊ ഇടക്കിടക്ക് ഓതേണ്ട ഒരു സൂറത്താണിത്. തബാറക്ക അല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, പിശാചിന്റെ സ്വാധീനത്തിൽ നിന്നും അതേപോലെ തന്നെ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നമുക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യപ്പെട്ട അധ്യായങ്ങളിൽ ഒരു അധ്യായമാണിത്. തബാറക്ക അല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക്. ആ സൂറത്ത് വന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള ഒരു കാരണമാണ്. പിന്നെ രാവിലെയും വൈകുന്നേരവും റബ്ബിനോട് ശരണം തരണം. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബരി, മനസ്സിലായില്ലേ? അതേപോലെ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുഫരി വൽ ജുബനി വഅദാബിൽ ഖബരി, സത്യനിഷേധത്തിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും ഖബറിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുന്നു. രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടുക, മൂന്ന് പ്രാവശ്യം സ്വർഗം ചോദിക്കുക, മൂന്ന് പ്രാവശ്യം നരകമോചനം ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, ഞാൻ നിന്നോട് നരകമോചനം ചോദിക്കുന്നു എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം വീതം രാവിലെയും വൈകുന്നേരവും ഒരാൾ പ്രാർത്ഥിച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം നേടിയാൽ അയാൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. സ്വർഗം തരണേന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി ശുപാർശ പറയും, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ശുപാർശ ചെയ്യാൻ നരകം പറയും, പടച്ചവനെ അവനെ എന്നിൽ നിന്ന് രക്ഷിക്കണേ. അതുകൊണ്ട് എല്ലാ രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും ഖബറും ഓർക്കണം. നമുക്കവിടെ നേരം ഇങ്ങനത്തെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ഓർത്തെങ്കിലായി, അത് തന്നെ ഇവിടുന്ന് ഇറങ്ങിയാൽ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായിട്ട് ഖബറിനെ പറ്റി ഖുതുബ പറഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാമോ? ജുമുഅ കഴിഞ്ഞിട്ട് ഒരു ഒറ്റെണ്ണം പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, കരഞ്ഞിരുന്ന അവിടെ. അസ്മാർദാന പറയാം, ആണുങ്ങൾ കരയുന്ന ഞങ്ങൾ കേട്ടിരുന്നു. ഖബറിന് ശിക്ഷയെ പറ്റി ആലോചിച്ചിട്ട് അറിയാമോ? റസൂൽ മിമ്പറിൽ വെച്ച് ഖബറിനെ പറ്റി ഖുതുബ പറഞ്ഞിട്ട് ജുമുഅ കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങിപ്പോലെ ഇത് ആലോചിച്ച് ബേജാറായിട്ടിരിക്കും. അതീവ ഗൗരവമാണ് സംഗതി. ഹൃദയമുള്ളവന്റെ ഹൃദയം പാറിപ്പോകാൻ മാത്രം. സുഹൈൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ, അതേപോലെ വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകളിൽ ഖബറിനെ സംബന്ധിച്ചും അതിന്റെ അനുഭവങ്ങളെ സംബന്ധിച്ചും ഉള്ള പ്രത്യക്ഷമായി പഠിപ്പിച്ച താക്കീതുകളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതേസമയം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖബറിലുള്ള എല്ലാ വിചാരണക്കും അവർ കൃത്യമായി ഉത്തരം പറയും. രണ്ടാമത്തെ ചോദ്യത്തിനും അവർ കൃത്യമായി ഉത്തരം പറയും. അത് കഴിഞ്ഞാൽ അവരുടെ ഖബർ വിശാലമാക്കപ്പെടും. വസ്യൂഹുന, ഖബർ വിശാലമാക്കി കൊടുക്കും. വനവ്യൂഹു, ഖബറിൽ പ്രകാശം നൽകും രാവിലെയും വൈകുന്നേരവും. എന്നിട്ടോ അഫരിസു ലഹു ഫിറാശം മിൻ ഫുറുസിൽ ജന്ന വഅൽബിസൂഹു ലിബാസം മിനൽ ജന്ന, അവന് സ്വർഗത്തിലെ ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിലെ ഒരു വസ്ത്രം ധരിപ്പിക്കണം. അപ്പൊ ഖബറിൽ സ്വർഗത്തിൽ നിന്നുള്ള വിരി കിട്ടും, സ്വർഗത്തിൽ നിന്ന് ഉടുപ്പ് കിട്ടും. സ്വർഗത്തിലെ ഒരു വിരിയുടെ ഒരു നൂല് തൊട്ടാൽ നമ്മൾ ത്രസിച്ചു പോകും. ഒരു നൂല് തൊട്ടാൽ അതിന്റെ ആനന്ദം, സ്വർഗത്തിലെ വിരിപ്പിന്റെ ഒരു നൂല് തൊട്ടാൽ കിട്ടുന്ന ആനന്ദം നുകരാൻ വേണ്ടി ദുനിയാവിലെ മുഴുവൻ സമ്പാദ്യങ്ങളും നൽകാൻ നമ്മൾ തയ്യാറാകും. ഇതൊക്കെ നമ്മളെടുത്തുണ്ടെങ്കിൽ അത്രയും ആനന്ദം. ആ ആനന്ദമുള്ള കാർപ്പറ്റുകൾ ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തിൽ വിരിച്ചു തരും. അത് കഴിഞ്ഞാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, സദഖ, മാതാപിതാക്കളെ സ്നേഹിച്ചത്, സത്യം പറഞ്ഞത്, ഖുർആൻ ഓതിയത്, ഖുർആൻ പഠിച്ചത്, അത് പകർത്തിയത്, ദീനിന്റെ സദസ്സുകളിൽ വന്നിരുന്നത്, ദീനിയായി ജീവിച്ചത്, ഇസ്ലാമിക വസ്ത്രം ധരിച്ചത്, ഇസ്ലാമിക മര്യാദകൾ ഉൾക്കൊണ്ടത്, അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് സൽസ്വഭാവികളായി ജീവിച്ചത്, കച്ചവടത്തിൽ മര്യാദ പാലിച്ചത്, വസ്ത്രധാരണത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ സ്വീകരിച്ചത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച് സുന്ദരന്മാരായി നമ്മളടുത്ത് വന്നിട്ട് പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, നിന്നെ നന്മയിലേക്ക് മുന്നേറുന്നവനും തിന്മയിൽ നിന്ന് അകലുന്നവനുമായിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് നീ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കും. ഖബറിൽ എത്ര ആളാ കൂടെ, സ്വന്തം വാപ്പയും ഉമ്മയും അടുത്തുണ്ടെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാവില്ല, മക്കൾ അടുത്തുണ്ടെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാവില്ല, ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ ഇത്ര സന്തോഷം ഉണ്ടാവില്ല, കൂട്ടുകാരൻ ഇത്ര സന്തോഷം ഉണ്ടാവില്ല. ഖബറിൽ ഒറ്റയ്ക്കല്ല സത്യവിശ്വാസി, ഖബറിൽ അവന്റെ കർമ്മങ്ങൾ മുഴുവൻ അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും അതീവ സുന്ദരന്മാരായി അവന്റെ അടുത്തിങ്ങനെ വന്ന് അവനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ആലോചിക്കുക, ഞാൻ കുറച്ചും കൂടി ഖുർആനിന്റെ ആയത്തുകളൊക്കെ ഓതി പഠിക്കേണ്ടതായിരുന്നു, കുറച്ചുകൂടി മനഃപ്പാഠമാക്കേണ്ടതായിരുന്നു, കുറച്ചുകൂടി സുന്നത്ത് നിസ്കാരമൊക്കെ പതിവാക്കേണ്ടതായിരുന്നു, സുന്നത്ത് നോമ്പ് എടുക്കേണ്ടതായിരുന്നു, സദഖ കൊടുക്കേണ്ടതായിരുന്നു, സക്കാത്തിൽ വീഴ്ച വരുത്തരുതായിരുന്നു, എന്റെ വസ്ത്രധാരണത്തിൽ അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല, എന്റെ കല്യാണത്തിനും വീടിനും ഇത്ര ആർഭാടം വേണ്ടിയിരുന്നില്ല, അതേപോലെ എനിക്ക് കുറച്ചുകൂടി മര്യാദയാകാമായിരുന്നു, കള്ളം ഒഴിവാക്കാമായിരുന്നു. അവിടെ പോയി ചിന്തിച്ചിട്ട് എന്താ കാര്യം? യൗമൈദീ യതദക്കറു ഇൻസാൻ അന്നാലഹു ദിക്ര, അന്നേരം മനുഷ്യൻ ഓർക്കും. അന്നേരം ഓർത്തിട്ട് എന്താ കാര്യം? ഓർത്തിട്ട് കാര്യമുണ്ടോ? നരകം മുന്നിൽ വന്ന് ഓർത്തിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഓർക്കണം, നമ്മുടെ ജീവിതം മാറ്റണം. ഇന്ന് മരിച്ചാൽ നാളെ നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്ന ഖബറിന്റെ കുഴി 6 അടി ആഴം, അതിനു മുകളിൽ ബലവത്തായ കല്ലുകൾ വെച്ച് മൂടിക്കഴിഞ്ഞാൽ സത്യവിശ്വാസിക്ക് പിന്നെ ആ ഇരുട്ടറയല്ല, അവന് വിശാലമായ ഒരു ആലമുൽ ബർസഖ്. സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 100-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് വായിക്കാം, 23-ാമത്തെ സൂറത്തിൽ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, മരണത്തിന് തൊട്ടുപിറകെ ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ ബർസഖ് എന്ന ഒരു ലോകമുണ്ട്. മറ ആലമുൽ ബർസഖ്, ദുനിയാവിൽ വെച്ച് അത് വിലയിരുത്താൻ പറ്റില്ല. ആ ബർസഖിനെ സംബന്ധിച്ചാണ് ഇത്രയും നേരം ഞാൻ സൂചിപ്പിച്ചത്. സർവശക്തനായ അള്ളാഹു നമുക്കൊരിക്കലും തടുക്കാൻ കഴിയാത്ത അതീവ ഗൗരവമേറിയ ഖബറിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ ഏറ്റവും ഹൃദ്യമായ ഖബറിന്റെ സ്വർഗീയമായ അനുഭൂതികളിൽ നിന്ന് ആ ഖബറിലേക്ക് സ്വർഗത്തിന്റെ മാതൃകൾ തുറന്നു തരും, സ്വർഗത്തിന്റെ സൗരഭ്യം നുകരാൻ സത്യവിശ്വാസിക്ക് ഭാഗ്യമുണ്ടാകും. ആ നിലവാരത്തിൽ തൗഹീദുള്ള പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട ആ ഖബറും സത്യമാണ് എന്ന ബോധത്തോടുകൂടി യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാമിക ജീവിതം നയിച്ച സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على اطاعتك اللهم لا تدع لنا ذنبا الا غفرته ولا هما الا فرجته ولا مرضا الا شفيته ولا دينا الا قضيته ولا حاجه من حوائج الدنيا والاخره الا قضيتها يا ارحم الراحمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد والسلام عليكم ورحمة